ഇടിയും മഴയും അയച്ചു. ജനമെല്ലാം യഹോവയെയും ശമൂവേലിനെയും ഏറ്റവും ഭയപ്പെട്ടു. ജനമെല്ലാം ശമൂവേലിനോട്, അടിയങ്ങൾക്കു വേണ്ടി നിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണമേ, ഞങ്ങൾ മരിച്ചു പോകരുത്. ഒരു രാജാവിനെ അപേക്ഷിച്ചതിനാൽ ഞങ്ങളുടെ സകല പാപങ്ങളോടും ഞങ്ങൾ ഈ ഒരു ദോഷവും കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ജനത്തോട് പറഞ്ഞത്, ഭയപ്പെടായ്വീൻ, നിങ്ങൾ ഈ ദോഷമൊക്കെയും ചെയ്തിരിക്കുന്നു എങ്കിലും യഹോവയെ വിട്ടുമാറാതെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സേവിപ്പീൻ. വിട്ടുമാറി ഉപകാരമില്ലാത്തവയും രക്ഷിപ്പാൻ കഴിയാത്തവുമായ മിഥ്യാമൂർത്തികളോട് നിങ്ങൾ ചേരരുത്. ആ മിഥ്യാവസ്തു തന്നെയല്ലയോ, അവ മിഥ്യാവസ്തു തന്നെയല്ലയോ. യഹോവ തന്റെ മഹത്തായ നാമനിമിത്തം തന്റെ ജനത്തെ കൈവിടുകയില്ല. നിങ്ങളെ തന്റെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. ഞാനോ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയും കൂടെ സേവിക്ക മാത്രം ചെയ്യുവേൻ. അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവേൻ. എന്നാൽ നിങ്ങൾ ഇനിയും ദോഷം ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ രാജാവും നശിച്ചു പോകും. 1 ശമൂവേൽ 13 ശൌൽ രാജാവായപ്പോൾ 30 വയസ്സുള്ളവനായിരുന്നു. അവൻ ഇസ്രായേലിൽ 2 സംവത്സരം വാണു. ശൌൽ ഇസ്രായേലിൽ 3000 പേരെ തിരഞ്ഞെടുത്തു. 2000 പേർ ശൌലിനോടുകൂടെ മിക്മാസിലും ബേതേൽ മലയിലും 1000 പേർ യോനാദാനോടുകൂടെ ബെന്യാമിനിലെ ഗിബയയിലുമായിരുന്നു. ശേഷം ജനത്തെ അവനവന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ യോനാദാൻ ഗേബയിൽ ഉണ്ടായിരുന്ന ഫെലിസ്റ്റർ പട്ടാളത്തെ തോൽപ്പിച്ചു. ഫെലിസ്റ്റർ അത് കേട്ടു. എബ്രായർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ശൌൽ ദേശത്തല്ലാതവും കാഹളമോദിച്ചു. ശൌൽ ഫെലിസ്റ്റർ പട്ടാളത്തെ തോൽപ്പിച്ചു എന്ന് ഇസ്രായേൽ ഫെലിസ്റ്റർക്ക് നാറ്റമായി എന്നും ഇസ്രായേലൊക്കെയും കേട്ടിട്ട് ജനം ശൌലിന്റെ അടുക്കൽ ഗിൽഗാലിൽ വന്നുകൂടി. എന്നാൽ ഫെലിസ്റ്റർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ 30,000 രഥവും 6,000 കുതിരസേവകരും കടൽപ്പുറത്തെ മണൽ പോലെ അസംഖ്യ ജനവുമായി ഒരുമിച്ചുകൂടി. അവർ വന്ന് ബേത് ആവെന്ന് കിഴക്ക് മിക്മാസിൽ പാളയമിറങ്ങി. എന്നാൽ ജനം ഉപദ്രവിക്കപ്പെട്ടതുകൊണ്ട് തങ്ങൾ വിഷമത്തിലായി എന്ന് ഇസ്രായേലിയർ കണ്ടപ്പോൾ ജനം ഗുഹകളിലും പള്ളക്കാടുകളിലും പാറകളിലും ഘോരങ്ങളിലും കുഴികളിലും ചെന്ന് ഒളിച്ചു. എബ്രായർ യോർദാൻ കടന്ന് ഗാദ് ദേശത്തും ഗിലയാദിലും പോയി. ശൌലോ ഗിൽഗാലിൽ താമസിച്ചിരുന്നു. ജനമെല്ലാം പേടിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ ചെന്നു. ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നു എങ്കിലും ശമൂവേൽ ഗിൽഗാലിൽ എത്തിയില്ല. ജനവും അവനെ വിട്ട് ചിതറിപ്പോയി. അപ്പോൾ ശൌൽ, ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവേനെന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമൂവേൽ വരുന്നു. ശൌൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റ് ചെന്നു. നീ ഈ ചെയ്തത് എന്ത് എന്ന് ശമൂവേൽ ചോദിച്ചു. അതിന് ശൌൽ, ജനമെന്നെ വിട്ടു ചിതറുന്നു എന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫെലിസ്റ്റ്യർ മിക്മാസിൽ കൂടിയിരിക്കുന്നുവെന്ന് ഞാൻ കണ്ടിട്ടേ. ഫെലിസ്റ്റ്യർ ഇപ്പോൾ ഇങ്ങനെ ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയെന്ന് പറഞ്ഞു. ശമൂവേൽ ശൌലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായ കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. പിന്നെ ശമൂവേൽ എഴുന്നേറ്റ് ഗിൽഗാലിൽ നിന്നും ബെന്യാമീനിലെ ഗിബയിലേക്ക് പോയി. ശൌൽ തന്നോടുകൂടിയുള്ള പടജനത്തെ എണ്ണി ഏകദേശം 600 പേരെന്ന് കണ്ടു. ശൌലും അവന്റെ മകൻ യോനാദാനും കൂടെയുള്ള ജനവും ബെന്യാമീനിലെ ഗിബയിൽ പാർത്തു. ഫെലിസ്തരോ മിക്മാസിൽ പാളയമിറങ്ങി. ഫെലിസ്തരുടെ പാളയത്തിൽ നിന്ന് കവർച്ചക്കാർ മൂന്ന് കൂട്ടമായി പുറപ്പെട്ടു. ഒരു കൂട്ടം ഓഫ്രയ്ക്കുള്ള വഴിയായി ഷൂവാൽ ദേശത്തേക്ക് തിരിഞ്ഞു. മറ്റൊരു കൂട്ടം ബേത്ത് ഹോരനിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞു. മറ്റേ കൂട്ടം മരുഭൂമിക്ക് നേരെ സെബോയിൻ താഴ്വരക്കെതിരെയുള്ള ദേശം വഴിയായും തിരിഞ്ഞു. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണുവാനില്ലായിരുന്നു. എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുത് എന്ന് ഫെലിസ്ത്യർ പറഞ്ഞു. ഇസ്രായേലർ തങ്ങളുടെ കൊഴു, കലപ്പ, മഴു, മൺവെട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്ത്യരുടെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. എന്നാൽ മൺവെട്ടി, കലപ്പ, മുപ്പല്ലി, മഴു എന്നിവയൊക്കെ മുടിങ്കോൽ കൂർപ്പിപ്പാനും അവർക്ക് ആരമുണ്ടായിരുന്നു. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും ഉണ്ടായിരുന്നില്ല. ശൗലിനും അവന്റെ മകൻ യോനാഥാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫെലിസ്ത്യരുടെ പട്ടാളമോ മിക്മാസിലെ ചുരം വരെ പുറപ്പെട്ടു വന്നു. അധ്യായം 14. ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹകരായ ബാല്യക്കാരനോട്, വരിക, നാം അങ്ങോട്ട് ഫെലിസ്ത്യരുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. അവൻ അപ്പനോട് പറഞ്ഞില്ലതാനും. ശൗൽ ഗിലെയയുടെ അതിരിങ്കൽ മിഗ്രോനിലെ മാതള നാരകത്തിന് കീഴിൽ ഇരിക്കുകയായിരുന്നു. അവനോടുകൂടെ ഉണ്ടായിരുന്ന പദജനം ഏകദേശം 600 പേർ. ഷീലോവിൽ യഹോവയുടെ പുരോഹിതനായിരുന്ന ഏലിയുടെ മകനായ ഫീനഹാസിന്റെ മകനായ ഈകോബോദിന്റെ സഹോദരനായ അഹിദൂബിന്റെ മകൻ ആഹ്യാവായിരുന്നു അന്ന് ഏഫോദ് ധരിച്ചിരുന്നത്. യോനാഥാൻ പോയത് ജനമറിഞ്ഞില്ല. യോനാഥാൻ ഫെലിസ്ത്യരുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുവാൻ നോക്കിയ വഴിയിൽ ഇപ്പുറവും അപ്പുറവും കടുംതൂക്കായ ഓരോ പാറയുണ്ടായിരുന്നു. ഒന്നിനെ ബോസേസ് എന്നും മറ്റേതിനെ സേന എന്നും പേർ. ഒന്ന് വടക്കുവശം മിക്മാസിന് മുഖമായും മറ്റേത് തെക്കുവശം ഗിബേയ്ക്ക് മുഖമായും തൂക്കെ നിന്നിരുന്നു. യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നമുക്ക് ഈ അഗ്രചർമ്മിയുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലാം. പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. ആയുധവാഹകൻ അവനോട്, നിന്റെ മനസ്സുപോലെയൊക്കെയും ചെയ്യുക, നടന്നുകൊള്ളുക, നിന്റെ ഇഷ്ടം പോലെ ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് യോനാഥാൻ പറഞ്ഞത്, നാം അവരുടെ നേരെ തന്നെ അവർക്ക് നമ്മെ തന്നെ കാണിക്കാം. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവോളും നിൽപ്പീൻ എന്ന് അവർ പറഞ്ഞാൽ നാം അവരുടെ അടുക്കൽ കയറി പോകാതെ നിന്നടുത്ത് തന്നെ നിൽക്കണം. ഇങ്ങോട്ട് കയറുവരുവീൻ എന്ന് പറഞ്ഞാലോ നമുക്ക് കയറി ചെല്ലാം. യഹോവ അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിന് ഇത് നമുക്ക് അടയാളമായിരിക്കും. ഇങ്ങനെ അവർ ഇരുവരും ഫെലിസ്ത്യരുടെ പട്ടാളത്തിന് തങ്ങളെ തന്നെ കാണിച്ചപ്പോൾ, ഇതാ എബ്രായർ ഒളിച്ചിരുന്ന പൊത്തുകളിൽ നിന്നും പുറപ്പെട്ടു വരുന്നു എന്ന് ഫെലിസ്ത്യർ പറഞ്ഞു. പട്ടാളക്കാർ യോനാഥാനോടും അവന്റെ ആയുധവാഹകനോടും, ഇങ്ങോട്ട് കയറി വരുവീൻ, ഞങ്ങൾ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ യോനാഥാൻ തന്റെ ആയുധവാഹകനോട്, എന്റെ പിന്നാലെ കയറി വരിക, യഹോവ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യോനാഥാനും അവന്റെ പിന്നാലെ ആയുധവാഹകനും തത്തിപ്പിടിച്ച് കയറി അവർ യോനാഥാന്റെ മുമ്പിൽ വീണു. ആയുധവാഹകൻ അവന്റെ പിന്നാലെ കൊന്നും കൊണ്ട് നടന്നു. യോനാഥാനും ആയുധവാഹകനും ചെയ്ത ഈ ആദ്യ സംഹാരത്തിൽ ഒരു കാണി നിലത്തിന്റെ പാതി നീളത്തിനകം 20 പേർ വീണു. പാളയത്തിലും പോർക്കളത്തിലും സർവജനത്തിലും നടുക്കമുണ്ടായി. പട്ടാളവും കവർച്ചക്കാരും കൂടെ വിറച്ചു. ഭൂമി കുലുങ്ങി. വലിയൊരു നടുക്കമുണ്ടായി. അപ്പോൾ ബെന്യാമീനിലെ ഗിബയിൽ നിന്നും ശൗലിന്റെ കാവൽക്കാർ നോക്കി. പുരുഷാരം കിന്നി അങ്ങുമിങ്ങും ഓടുന്നത് കണ്ടു. ശൗൽ കൂടെയുള്ള ജനത്തോട് എണ്ണി നോക്കി, നമ്മൾ നിന്നും പോയവർ ആരെന്നറിവാനെന്ന് കൽപ്പിച്ചു. അവർ എണ്ണി നോക്കിയപ്പോൾ യോനാഥാനും അവന്റെ ആയുധവാഹകനും ഇല്ലായിരുന്നു. ശൗൽ ആഹിയാവോനോട്, ദൈവത്തിന്റെ പെട്ടകം ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പെട്ടകം ആ കാലത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഉണ്ടായിരുന്നു. ശൗൽ പുരോഹിതനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിലെ കലാപം മേൽക്കുമേൽ വർദ്ധിച്ചു വന്നു. അപ്പോൾ ശൗൽ പുരോഹിതനോട് നിന്റെ കൈ വലിക്ക എന്ന് പറഞ്ഞു. ശൗലും കൂടെയുള്ള ജനമൊക്കെയും ഒന്നിച്ചുകൂടി പടക്കി ചെന്നു. അവിടെ അവർ അന്യോന്യം വെട്ടി വലിയ കലക്കമായിരിക്കുന്നത് കണ്ടു. മുമ്പേ ഫെലിസ്തരോട് ചേർന്ന് ചുറ്റുമുള്ള ദേശത്തു നിന്നും അവരോടുകൂടെ പാളയത്തിൽ വന്നിരുന്ന എബ്രായരും ശൗലിനോടും യോനാഥാനോടും കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേലരുടെ പക്ഷം തിരിഞ്ഞു. അങ്ങനെ തന്നെ എഫ്രയീം മലനാട്ടിൽ ഒളിച്ചിരുന്ന ഇസ്രായേലരൊക്കെയും ഫെലിസ്തർ തോറ്റോടി എന്ന് കേട്ട ഉടനെ അവരും പടയിൽ ചേർന്ന് അവരെ പിന്തുടർന്നു. അങ്ങനെ യഹോവ അന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു. പട ബേത്ത് ആവൻ വരെ പരന്നു. സന്ധ്യയ്ക്ക് മുമ്പ് ഞാൻ എന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളും ആഹാരം കഴിക്കുന്നവർ ശപിക്കപ്പെട്ടവരെന്ന് ശൗൽ പറഞ്ഞു. ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നതിനാൽ ഇസ്രായേലർ അന്ന് വിഷമത്തിലായി. ജനത്തിൽ ഒരുത്തനും ആഹാരം ആസ്വദിച്ചതുമില്ല. ജനമൊക്കെയും ഒരു കാട്ടുപ്രദേശത്ത് എത്തി. അവിടെ നിലത്ത് തേനുണ്ടായിരുന്നു. ജനം കാട്ടിൽ കടന്നപ്പോൾ തേൻ ഇറ്റിറ്റു വീഴുന്നത് കണ്ടു. എങ്കിലും സത്യത്തെ ഭയപ്പെട്ട് ആരും തന്റെ കൈ വായിലേക്ക് കൊണ്ടുപോയില്ല. യോനാഥാനോ തന്റെ അപ്പൻ ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചത് കേൾക്കാതിരുന്നതിനാൽ വടിയുടെ അറ്റം നീട്ടി ഒരു തേൻകട്ടയിൽ കുത്തി അത് എടുത്ത് തന്റെ കൈ വായിലേക്ക് കൊണ്ടുപോയി. അവന്റെ കണ്ണു തെളിഞ്ഞു. അപ്പോൾ ജനത്തിൽ ഒരുത്തൻ ഇന്ന് യാതൊരു ആഹാരമെങ്കിലും കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞ് നിന്റെ അപ്പൻ ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്, ജനം ക്ഷീണിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യോനാഥാൻ, എന്റെ അപ്പൻ ദേശത്തെ കഷ്ടത്തിലാക്കി. ഞാൻ ഈ തേൻ ഒരൽപ്പം ആസ്വദിക്കൊണ്ട് എന്റെ കണ്ണ് തെളിഞ്ഞത് കണ്ടില്ലയോ? ജനത്തിന് കണ്ടുകിട്ടിയ ശത്രുക്കളുടെ കൊള്ളയിൽ നിന്നും അവർ എടുത്ത് ഇന്ന് വേണ്ടുവോളം പോലെ ഭക്ഷിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫെലിസ്തരുടെ അപജയം അത്ര വലുതായില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ അന്ന് മിക്മാസ് തുടങ്ങി അയ്യാലോൻ വരെ ഫെലിസ്തരെ സംഹരിച്ചു. ജന ഏറ്റവും തളർന്നുപോയി. ആകയാൽ ജനം കൊള്ളയ്ക്ക് ഓടിച്ചെന്ന് ആടുകളെയും കാളകളെയും കിടാക്കളെയും പിടിച്ച് നിലത്ത് വെച്ച് അറുത്ത് രക്തത്തോടുകൂടെ തിന്നു. ജനം രക്തത്തോടെ തിന്നുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുന്നു എന്ന് ശൗലിന് അറിവ് കിട്ടിയപ്പോൾ അവൻ, നിങ്ങൾ ഇന്ന് ദ്രോഹം ചെയ്യുന്നു, ഒരു വലിയ കല്ല് എന്റെ അടുക്കൽ ഉരുട്ടിക്കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. പിന്നെയും ശൗൽ, നിങ്ങൾ ജനത്തിന്റെ ഇടയിൽ എല്ലായിടവും ചെന്ന് അവരോട് ഓരോരുത്തൻ താന്താന്റെ കാളയെയും ആടിനെയും എന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അറുത്ത് തിന്നുകൊള്ളുവീൻ. രക്തത്തോട് തിന്നുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യരുത് എന്ന് പറവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ജനമെല്ലാം കാളകളെ അന്ന് രാത്രി കൊണ്ടുവന്ന് അവിടെ വെച്ച് അറുത്തു. ശൗൽ യഹോവയ്ക്കൊരു യാഗപീഠം, അവൻ യഹോവയ്ക്ക് ആദ്യം പണിത യാഗപീഠമായിരുന്നു. അനന്തരം ശൗൽ, നാം രാത്രിയിൽ തന്നെ ഫെലിസ്തരെ പിന്തുടർന്ന് പുലരുവോളം അവരെ കൊള്ളയിടുക, അവരിൽ ഒരുത്തിനെയും ശേഷിപ്പിക്കരുതെന്ന് കൽപ്പിച്ചു. നിനക്ക് ബോധിച്ചതുപോലൊക്കെയും ചെയ്തു കൊള്ളുക എന്ന് അവർ പറഞ്ഞപ്പോൾ, നാം ഇവിടെ ദൈവത്തോട് അടുത്തു ചെല്ലുക എന്ന് പുരോഹിതൻ പറഞ്ഞു. അങ്ങനെ ശൗൽ ദൈവത്തോട്, ഞാൻ ഫെലിസ്തരെ പിന്തുടരണമോ? നീ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിക്കുമോ എന്ന് അവർ അരുളപ്പാട് ചോദിച്ചു. എന്നാൽ അന്ന് അവന് അരുളപ്പാട് ലഭിച്ചില്ല. അപ്പോൾ ശൗൽ ജനത്തിന്റെ പ്രധാനികളിലൊക്കെയും ഇവിടെ അടുത്തു വരട്ടെ, ഇന്ന് പാപം സംഭവിച്ചത് എന്ത് കാര്യത്തിലെന്ന് അന്വേഷിച്ചറിവേൻ. ഇസ്രായേലിനെ രക്ഷിക്കുന്ന യഹോവയാണ്, അത് എന്റെ മകൻ യോനാഥാനിൽ തന്നെ ആയിരുന്നാലും അവൻ മരിക്കണം നിശ്ചയമെന്ന് പറഞ്ഞു. എന്നാൽ അവനോട് ഉത്തരം പറവാൻ സർവ്വജനത്തിലും ഒരുത്തനും തുനിഞ്ഞില്ല. അവൻ എല്ലാ ഇസ്രായേലിനോടും, നിങ്ങൾ ഒരു ഭാഗത്ത് നിൽപ്പീൻ, ഞാനും എന്റെ മകനായ യോനാഥാനും മറുഭാഗത്ത് നിൽക്കാമെന്ന് പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് ജനം ശൗലിനോട് പറഞ്ഞു. അങ്ങനെ ശൗൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് നേർ വെളിപ്പെടുത്തി തരേണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ശൗലിനും യോനാഥാനും ചീട്ടുവീണു. ജനം ഒഴിഞ്ഞുപോയി. പിന്നെ ശൗൽ, എനിക്കും എന്റെ മകനായ യോനാഥാനും ചീട്ടിടുവീൻ എന്ന് പറഞ്ഞു. ചീട്ട് യോനാഥാന് വീണു. ശൗൽ യോനാഥാനോട്, നീ എന്തു ചെയ്തു എന്നോട് പറക എന്ന് പറഞ്ഞു. യോനാഥാൻ അവനോട്, ഞാൻ എന്റെ വടിയുടെ അറ്റം കൊണ്ട് അല്പം തേൻ ആസ്വദിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് ഇതാ ഞാൻ മരിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശൗൽ, ദൈവം എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ, യോനാഥാനെ നീ മരിക്കണമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ജനം ശൗലിനോട്, ഇസ്രായേലിൽ ഈ മഹാരക്ഷ പ്രവർത്തിച്ചിരിക്കുന്ന യോനാഥാൻ മരിക്കണമോ? ഒരിക്കലും അരുത്, യഹോവയാണ്, അവന്റെ തലയിലെ ഒരു രോമവും നിലത്ത് വീഴുകയില്ല, അവൻ ഇന്ന് ദൈവത്തോടുകൂടെയല്ലോ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ജനം യോനാഥാനെ വീണ്ടെടുത്തു, അവൻ മരിക്കേണ്ടി വന്നതുമില്ല. ഷൗൽ ഫെലിസ്തരെ പിന്തുടരാതെ മടങ്ങിപ്പോയി. ഫെലിസ്തരും തങ്ങളുടെ സ്ഥലത്തേക്ക് പോയി. ഷൗൽ ഇസ്രായേലിൽ രാജ്യത്വം ഏറ്റ ശേഷം മോവാബ്യർ, അമോന്യർ, എദോമ്യർ, സോബാ രാജാക്കന്മാർ, ഫെലിസ്തർ എന്നിങ്ങനെ ചുറ്റുമുള്ള സകല ജാതികളോടും യുദ്ധം ചെയ്തു. അവൻ ചെന്നിടത്തൊക്കെയും ജയം പ്രാപിച്ചു. അവൻ ശൗര്യം പ്രവർത്തിച്ച് അമാലേക്കരെ ജയിച്ചു, ഇസ്രായേലരെ കവർച്ചക്കാരുടെ കയ്യിൽ നിന്നും വിടുവിക്കുകയും ചെയ്തു. എന്നാൽ ശൗലിന്റെ പുത്രന്മാർ യോനാഥാൻ, ഇഷ്വി, മൽക്കീഷ്വ എന്നിവരായിരുന്നു. അവന്റെ രണ്ടു പുത്രിമാർക്കോ മൂത്തവൾക്ക് മേരബെന്നും ഇളയവൾക്ക് മീഖാൾ എന്നും പേരായിരുന്നു. ശൗലിന്റെ ഭാര്യയ്ക്ക് അഹീനോവം എന്ന് പേരായിരുന്നു. അവൾ അഹീമാസിന്റെ മകൾ. അവന്റെ സേനാപതിക്ക് അബ്നേർ എന്ന് പേർ. അവൻ ശൗലിന്റെ ഇളയപ്പന്റെ ഇളയപ്പനായ നേരിന്റെ മകനായിരുന്നു. ശൗലിന്റെ അപ്പനായ കീഷും അബ്നേറിന്റെ അപ്പനായ നേരും അബിയേലിന്റെ മക്കളായിരുന്നു. ശൗലിന്റെ കാലത്തൊക്കെയും ഫെലിസ്തരോട് കഠിന യുദ്ധമുണ്ടായിരുന്നു. എന്നാൽ ശൗൽ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ബാരക്കുമോർ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ 9:51-62 വരെ. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയായാൻ മനസ്സ് ഉറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമര്യക്കാരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരുശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കാൻ അവർ അവനെ കൈക്കൊണ്ടില്ല. അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവെ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞു അവരെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരെന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല രക്ഷിപ്പാനത്ര വന്നത് എന്ന് പറഞ്ഞു. അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞാറേ അവൻ, ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരേണമെന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരേണമെന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ബാരക്കുമോർ. സങ്കീർത്തനം. സങ്കീർത്തനം 71. യഹോവേ, ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. എന്റെ നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ, നിന്റെ ചെവിയെങ്കിലേക്ക് ചായ്ച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു, നീ എന്റെ പാറയും എന്റെ കോട്ടയുമാകുന്നുവല്ലോ. എന്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയും ഉള്ളവന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. യഹോവയായ കർത്താവേ, നീ എന്റെ പ്രത്യാശയാകുന്നു, ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു, എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നും എന്നെ എടുത്തവൻ നീ തന്നെ. എന്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു, നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. എന്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. വാർദ്ധിച്ച കാലത്ത് നീ എന്നെ തള്ളിക്കളയരുത്. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും വരുത്. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സംസാരിക്കുന്നു. എന്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടി ആലോചിക്കുന്നു. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. പിന്തുടർന്നു പിടിപ്പീൻ, വിടുവിപ്പാൻ ആരുമില്ല എന്നവർ പറയുന്നു. ദൈവമേ എന്നോട് അകന്നിരിക്കരുത്. എന്റെ ദൈവമേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എന്റെ പ്രാണന് വിരോധികളായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ നിന്നുകൊണ്ടും ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ. ഞാനോ എപ്പോഴും പ്രത്യാശിക്കും. ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. എന്റെ വായിടവിടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ യഹോവയായ കർത്താവിന്റെ വീര്യപ്രവൃത്തികളോടുകൂടെ വരും. നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. ദൈവമേ, എന്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇന്ന് വരെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചു നിരിക്കുന്നു. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളും. വാർദ്ധിക്കയും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ. ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു. മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യനാരുള്ളൂ. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളും ഞങ്ങളെ തിരികെ കയറ്റും. നീ എന്റെ മഹത്വം വർദ്ധിപ്പിച്ചു. എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. എന്റെ ദൈവമേ, ഞാൻ വീണുകൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധനായുള്ളവേ, ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എന്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത് എന്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. എന്റെ നാവും ഇടവിടാതെ നിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു. സങ്കീർത്തന 72. ദൈവമേ, രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകണമേ. അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ. നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ. ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ. ദരിദ്ര ജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവനെ തകർത്തു കളയുകയും ചെയ്യട്ടെ. സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളവും അവർ തലമുറ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ. അരിഞ്ഞ പുൽപ്പുറത്തു പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. അവന്റെ കാലത്ത് നീതിമാന്മാർ തഴക്കട്ടെ. ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ. മരുഭൂമിയിൽ വസിക്കുന്നവർ അവന്റെ മുമ്പിൽ വണങ്ങട്ടെ. അവന്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ. തർശീശിലെയും ദ്വീപുകളെയും രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരട്ടെ. ഷെബയിലെയും സെബയിലെയും രാജാക്കന്മാർ കപ്പം കൊടുക്കട്ടെ. സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ. സകല ജാതികളും അവനെ സേവിക്കട്ടെ. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും. ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും. അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും. അവൻ ജീവിച്ചിരിക്കും. ശബപൊന്നെ അവന് കാഴ്ച വരും. അവനു വേണ്ടി എപ്പോഴും പ്രാർത്ഥന കഴിക്കും. ഇടവിടാതെ അവനെ അനുഗ്രഹിക്കും. ദേശത്തെ പർവ്വതങ്ങളുടെ മുകളിൽ ധാന്യ സമൃദ്ധി ഉണ്ടാകും. അതിന്റെ വിളവ് ലബനോനെ പോലെ ഉലയും. നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെ തഴയ്ക്കും. അവന്റെ നാമം എന്നേക്കുമിരിക്കും. അവന്റെ നാമം സൂര്യനുള്ളിടത്തോളം നിലനിൽക്കും. മനുഷ്യർ അവന്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. സകല ജാതികളും അവനെ ഭാഗ്യവാനെന്ന് പറയും. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായി യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവന്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും അവന്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഇശായി പുത്രനായ ദാവീദിന്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ.
ദയവായിട്ട് ഇതിനെ ജോയിൻ ചെയ്യുന്നവരും അവരുടെ ഫോണുകൾ മ്യൂട്ട് ചെയ്ത് സംബന്ധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആരൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്, ദയവായിട്ട് മ്യൂട്ട് ചെയ്യാൻ സംസാരിക്കും.
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ വിശാല ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്തിസ്റ്റ് ഭദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വീണ്ടും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ പ്രത്യേകിച്ച് ദൈവമാതാവിന്റെ മധുരസല അഭയം പ്രാപിച്ചുകൊണ്ട് വേർതിരിക്കപ്പെട്ട ഈ ദിവസം പരിശുദ്ധ ദൈവമാതാവോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവകൃപയെ കണ്ടെത്തുവാനും ദൈവശബ്ദത്തിൽ കൂടുതൽ നമ്മെ തന്നെ ആത്മീകമായി ഉറപ്പിക്കുവാനും അനുനിമിഷം ചെയ്ത ദൈവീക നന്മകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ആരാധന അർപ്പിക്കുവാനും ഒക്കെ ദൈവം ഒരുക്കി തന്ന ഈ ധന്യമാർന്ന നിമിഷത്തെ ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയ ബോധത്തോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ എല്ലാ പരിശുദ്ധാത്മാവിന്റെ നൽവരകളും കൃപകളും ചുരിഞ്ഞു തരണമെന്ന് അമുഖമായി അപേക്ഷിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെയും പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിനെ വളരെ സജീവമായി നയിക്കുന്ന അഭിയുന്നയ തിരുമേനിയും വളരെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷയില് ബോംബെ ഭദ്രാസുരത്തിന്റെ അഭിയുന്നയ ഗീവർഗീസ് പാർ കൂർലോസ് തിരുമനസിന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അഭിയുന്ന തിരുമനസ് കൊണ്ട് സന്തവാസപ്പള്ളി എങ്കടത്തില് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ഉടനെ എത്തിച്ചേരും. അഭിയുന്ന തിരുമനസിനെയും നിങ്ങളെല്ലാവരുടെയും നാമധേയത്തിൽ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് വന്ദ്യ മാമനച്ചൻ, വന്ദ്യ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, സക്കറിയ റമ്പാച്ചൻ, വന്ദ്യ സമ്പാൻ വർഗീസ് അച്ഛൻ, ദൂരെയും ചാരയുമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിൽ 271-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 271-ാമത്തെ ഗീതം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും അസാധ്യമായ നമ്മെ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കാത്ത പ്രതിബന്ധങ്ങളിലൊക്കെ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ കരുതിയ ദൈവത്തെ, ആ കരുതുന്ന ദൈവത്തെ ഇന്നും നാളെയുമൊക്കെ വിശ്വാസത്തോടെ ഏറ്റുപറയുവാനും ദൈവം ഒരുക്കുന്ന ആ കരുത്തിന്റെ കരുവിരുതിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതമാകുന്ന അനുഭവം കൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കത്തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ ഒരുങ്ങാം. ആ ഒരു ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ സമാരംഭിക്കാം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തെന്നി, സുവിശേഷ ഗീതങ്ങളിലെ 271-ാമത്തെ ഗീതം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ ഭാഗത്തും കാണുക നീ, എന്റെ കയ്യിൽ പാരിക നിന്നെ. എന്റെ ഭാഗത്തും കാണുക നീ, എന്റെ കയ്യിൽ പാരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടപ്പിടും കൃപയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടപ്പിടും കൃപയിൽ. വരും വന്നേ മാറന്നാലും ഞാൻ നിന്നെ മാറന്നിടുമോ എന്റെ കാര്യത്തിൽ നിന്നെ വാഹിച്ചു എന്നും നടത്തിടും കൃപയിൽ എന്റെ കാര്യത്തിൽ നിന്നെ വാഹിച്ചു എന്നും നടത്തിടും കൃപയിൽ കരുതുന്ന
ത്രിവേണി കോമല്ലാമോ ത്രിവേണി കൂറസിന് വരുന്നതേ ഉള്ളു. ഈ മനസ്സിന് ത്രിവേണി ജോയിൻ ചെയ്തിട്ടില്ലേ?
പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. പണ്ടസ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമേ, നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുസൃങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, മണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുട്ടിരങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാ, മണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുട്ടിരങ്ങപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ വക്കാറും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. പാവികളായ നടിയാരോട് കർണയിന് വിശേഷ രാജാവേ, നിനക്ക് സ്തുതി. പാറയ്ക്കുമോ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം പറയണമേ, തിരുവിട്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആവണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളാത്തം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ അതുകൊണ്ടും ഞങ്ങളെ രക്ഷിച്ചോളണമേ. രാജ്യശക്തി മാത്രവും നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. എന്റെ വേദനമായ നമ്മുടെ കർത്താവായ ശ്രമിച്ചവനാകുന്നു. സുഖമെന്ന് പറയാമേ, നമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം നമ്മളോട് അപേക്ഷിച്ചു കൊല്ലണമേ. ആമീൻ.
ബാറയ്ക്കുമോ, മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അരിശതകളിൽ നിന്നും ഞങ്ങളെ കയറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് ഭീമനായ മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മെസ്സിയ തമ്പുരാനെ, നിന്റെ ശ്രീവായുടെ പ്രകാശം ഞങ്ങളുടെ മേലവതിപ്പിക്കണമേ. ഞങ്ങളുടെ ആത്മാവിന്റെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നീ ഞങ്ങളുടെ ദൈവമാകൊണ്ടും ഞാൻ നിങ്ങളെ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടും നിന്റെ വലത്ത് ഞങ്ങളുടെ മേൽ വെപ്പാനായിട്ട് എന്റെ ആത്മാവ് നിന്റെ പുറപ്പെട്ടിരിക്കുന്നതുകൊണ്ടും ഞാൻ നടക്കേണ്ടതായ വഴി നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവേ, നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പിക്കാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. കർത്താവായ യേശുമിശിഹായ എന്റെ വായ നിന്റെ സ്തുതിയിപ്പുകൊണ്ടും എന്റെ നാവേ നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞതായിരിക്കണമേ. നിനക്ക് നൽകുവാനും ലോകങ്ങളുടെ സൃഷ്ടാവും സൃഷ്ടികളെ സ്ഥലപ്പെടുത്തുന്നവനുമായ നിന്റെ ശ്രീവാമൂലം ലോകത്തിന് രക്ഷയുണ്ടാക്കിയവനും തന്റെ സ്കീപ്പായുടെ രക്തത്താൽ മേലും മേലുള്ളവരെയും താഴെയുള്ളവരെയും സമാധാനപ്പെടുത്തിയവനുമായ ദൈവമേ, രഹസ്യവും പരസ്യമായ ശത്രുക്കളിൽ നിന്നും രക്ഷ വിടുവാന്ന് ഞങ്ങൾക്ക് ബലമുള്ള കോട്ടയായിരിക്കണമേ. നിന്റെ കുറ്റമില്ലാത്ത രക്തത്താൽ രക്ഷിച്ചിട്ടുള്ള വാങ്ങിപ്പോയവർക്ക് നീ ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ മശിഹാതമ്പുരാനെ നിന്റെ ശ്രീവാ മൂലം എന്നേക്കും നിന്നെ വന്ദിച്ച് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപയുണ്ടാകുകയും ചെയ്യണമേ. ബാറയ്ക്കുമോ രോഷകൂല സുബാൻമീൻ
ആമീൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. അഭിയന്യ പിതാക്കന്മാരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു ബുധനാഴ്ചയും ദൈവകൃപ കണ്ടെത്തുവാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നു. ഓരോ നിമിഷവും ഈ ലോകത്തിൽ ജീവിക്കാൻ ലഭ്യമാകുന്ന നിമിഷം ദൈവം ദാനം തരുന്ന നിമിഷങ്ങളാണെന്നുള്ള ബോധ്യം കൂടുതൽ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് നിദാനമാകുവാൻ നമുക്ക് ഇടയാകണം എന്ന് ദൈവസന്നദ്ധിയിൽ നമുക്ക് അപേക്ഷിക്കാം. ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും പിന്നിടുമ്പോഴും പിന്നോട്ട് നോക്കുമ്പോഴൊക്കെ ദൈവം ജീവിതത്തിൽ ചെയ്തിട്ടുള്ള വലിയ നന്മകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ആരാധിക്കുന്നവരായി, നിങ്ങൾ ചെയ്തതൊക്കെ ദൈവത്തിന്റെ അവതാരമാണെന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം കൂടുതൽ ശോഭിക്കുകയും അതിനനുസൃതമായുള്ള ദൈവകൃപകളെ കണ്ടെത്തുവാൻ അത് മുഖാന്തരമാകുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ആരാധനകളും പ്രാർത്ഥനകളും സഭ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ആധ്യാത്മിക ജീവിത ശൈലികളൊക്കെ ശ്രദ്ധയോടെ നമ്മൾ പാലിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നിറവിൽ പ്രയാണം ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കും. 103 സങ്കീർത്തനം അതിന്റെ 13 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അപ്പന് മക്കളോട് കരുണ തോന്നുന്നതുപോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നതുപോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദൈവസ്നേഹത്തിന്റെ മഹത്വം ഒരു പിതൃസ്നേഹത്തിന്റെ മഹത്വത്തിന് തത്തുല്യമായി ഇവിടെ ചേർക്കപ്പെടുന്നു. എന്നാൽ ഒരുപക്ഷെ ഇന്ന് കാലത്തിന്റെ ചുവരെഴുത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ പിതൃസ്നേഹത്തിന്റെ അപ്പുറമാണ് ദൈവസ്നേഹം എന്നുള്ള ഒരു, അല്ലെങ്കിൽ പിതൃമാതൃസ്നേഹത്തിന്റെ ഒക്കെ അപ്പുറമാണ് ദൈവസ്നേഹം എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാതാപിതാക്കൾ പോലും മക്കളെ ഉപേക്ഷിക്കുവന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ തോൽക്കുകയും വായിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിന്റെ ഏത് നിർദോഷ ഘട്ടങ്ങളിലും നിരാലംബരായി നിലവിളിക്കുമ്പോൾ ചേർന്നു വരുവാൻ ഒരു ശബ്ദങ്ങളിലും നമുക്ക് ചുറ്റും ഇല്ലാതിരിക്കുമ്പോഴും വീരങ്ങളിലേക്ക് ആ ദുഷ്ടികളെ പതിക്കുമ്പോൾ അപ്പന്റെ വാത്സല്യത്തോട് ഇറങ്ങി വരുന്ന കരുണയുള്ള സ്വർഗീയപിതാവ് ആ പിതാവിന്റെ കരങ്ങൾ ഓരോ നിമിഷങ്ങളും നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവം തീരുന്ന നന്മകള്, ദൈവം ജീവിതത്തിൽ ചെയ്യുന്ന കരുതലിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാണുന്നതിനേക്കാളൊക്കെ അപ്പുറം ഓരോ നിമിഷവും ജീവിതത്തിൽ ആ ഒരു കരുതൽ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ തന്നെയാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നതുപോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദൈവത്തിന്റെ ഭക്തന്മാരായി ജീവിക്കാനും ആ ഭക്തർ എന്നുള്ള ഒരു ജീവിത ശൈലിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആ കരുണയുടെ ബാഹുല്യം അതിങ്ങനെ വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരിക്കുന്നുള്ള സംശയമൊന്നുമില്ല. 17 വാക്യം വീണ്ടും ചേർത്ത് വായിക്കുന്നു, യഹോവയുടെ ദയയോ എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകുന്നു. ഒരു തലമുറയുടെ അവസാനിക്കുന്നതല്ല, ഞാനും നിങ്ങളും ദൈവം പാകെ നിവർത്തിക്കുന്ന നീതി അനുഷ്ഠിതമായ ജീവിത ശൈലികളൊക്കെ നാം ആയിരിക്കുന്ന കാലഘട്ടത്തിലും നമ്മുടെ മക്കളുടെ കാലഘട്ടത്തിലും ആ നന്മ അനുഭവിക്കാൻ ഇടയായി വരുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ഒരു ദൈവിക വിളിയുടെ പ്രതിഫലനമാണെന്നുള്ള തിരിച്ചറിവ്, ആ ദൈവിക വിളിക്കനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ അതിന്റെ അനുഗ്രഹം നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറയ്ക്കും ധാരധാരയായി ഒഴുകിയെത്തും എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടുതൽ ആത്മീക ഉന്നതിയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമ്മെ ഇടയാക്കട്ടെ, ഇടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ബോംബെ മദ്രാസനത്തിന്റെ അധിപനായി ദീർഘകാലമായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന അഭിയന്യ ഗീവർഗീസ് മാർ കൂർലോസിന് മനസ്സുകൊണ്ടാണ്. ഒരുപക്ഷെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, തിരുമേനിയ എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. അമേരിക്കയിലൊക്കെ വല്ലപ്പോഴൊക്കെ തിരുമേനിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നുള്ള സന്തോഷകരമാണ്. പ്രത്യേകം ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ അപ്പിന്റെ തിരുമനസ്സോട് താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും തിരുമനസ്സുകൊണ്ടൊക്കെ ഇവിടെ എഴുന്നള്ളിയ സമയങ്ങളിലൊക്കെ ഈ പ്രാർത്ഥനയിൽ അങ്ങയുടെ ശബ്ദം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടപ്പോഴും ഒരു മടിയും കൂടാതെ തിരക്കുകളുടെ മധ്യത്തിലും ഈ ശുശ്രൂഷയിൽ തിരുമനസ്സുകൊണ്ട് ജോയിൻ ചെയ്യുന്നു ചെയ്തിട്ടുണ്ടെന്നുള്ളത് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇന്നലെയും ഞാൻ ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടപ്പോഴും വിവിധ തിരകൾക്കിടയിലും സംബന്ധിക്കാമെന്നും ഇന്ന് പള്ളിയിൽ കുറച്ചാളുകൾ കൂടുന്നുണ്ട്, അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ തിരുമേനിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ സന്തോഷമായിരിക്കും എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ അപ്പിന്റെ തിരുമനസ്സുകൊണ്ട് അത് സംബന്ധിക്കുകയും ഞങ്ങളിങ്ങനെ തിരുമേനി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ തിരുമേനി ഇങ്ങനെ കടന്ന് അകത്തോട്ട് വരികയാണ്. തിരുമേനിയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഒരു നിമിഷം തിരുമേനി ഇങ്ങനെ ഈ പ്രാർത്ഥന കൂട്ടയിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് അത് ഇങ്ങനെ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ തിരുമേനി റിസീവ് ചെയ്യുന്നു. ഒരുപാട് സന്തോഷമുണ്ട് തിരുമേനിയുടെ സാന്നിധ്യത്തിന്. എപ്പോഴും തിരുമേനിയുടെ സാന്നിധ്യം പ്രോത്സാഹനമൊക്കെ ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. സഭയുടെ ഏറ്റവും സീനിയർ മെത്രാപ്പോലത്തെയാണ് അപ്പം തിരുമനസ്സുകൊണ്ട് സഭയുടെ എല്ലാ ആത്മീക ഭൗതിക വളർച്ചയ്ക്ക് വേണ്ടി തിരുമേനിയുടെ നിർദ്ദേശങ്ങളും സാന്നിധ്യവും നല്ല വാക്കുകളും ഒക്കെ ഒരു വലിയ അനുഗ്രഹമാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഒരു നിറസാന്നിധ്യം തന്നെയാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഈ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലും അഭിനന്ദ തിരുമനസ്സിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷവും അഭിമാനകരമുള്ള കാര്യമാണ്. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിലും പ്രത്യേകിച്ച് മദ്രാസ മെത്രാപ്പോലീത്തയുടെ പേരിലും അഭിനന്ദ തിരുമനസ്സിനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം നമുക്ക് ചേർന്ന് അനുതാപത്തിന്റെ ഗീതം നമുക്ക് ദിവസത്തിന് സമർപ്പിക്കാം. അതിനുശേഷം തിരുമനസ്സുകൊണ്ട് തിരുവനന്തപുരം തീനദ്ധ്യാനം നിർവഹിക്കുന്നതാണ്. മാർ അപ്രയമിന്റെ അനുതാപത്തിന്റെ കീർത്തനം നമുക്ക് ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 248-ാമത്തെ
കർത്താവേ കറയില്ലാത്ത and
സംബന്ധിക്കുന്നുണ്ട്. ക്ഷത്രിയം എനിക്ക് പെട്ടെന്ന് ഒരു അഞ്ചു മിനിറ്റത്തേക്ക് ഒരു ഒന്ന് എക്സിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആവശ്യം വന്നിട്ട് എനിക്ക് കോള് വന്നു. ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഇച്ചേരം സംസാരിക്കുകയും നമുക്ക് കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് രണ്ടു വാക്ക് പിന്നീട് നമുക്ക് പറയാം. തിരുവനപ്പുഴത്തേക്ക് കടന്നു വരുന്ന വിചാരിക്കുന്നു. നമ്മൾ മുമ്പ് ചിന്തിച്ചൊരു ഭാഗത്തെ കൂടെ ചേർത്തുന്നതിനോട് കാര്യങ്ങൾ പറയുക. നമ്മളിങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചത് 103 സങ്കീർത്തനത്തില് 13 വാക്യമാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദൈവത്തിന്റെ കരുണയെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് ഞാൻ മുമ്പ് ഉറപ്പിക്കുകയുണ്ടായി. ഈ ഭാഗത്തോട് ചേർന്ന് ഓരോ നിമിഷവും ആ ദൈവ കരുണയെ കണ്ടെത്തത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുതാര്യമാക്കും. അതിനോട് ചേർന്ന് ഒരു വാക്യം കൂടെ പറയുന്നുണ്ട്, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. ഒരുപക്ഷെ പലപ്പോഴും വ്യക്തി ജീവിതത്തില് എന്നെ വളരെ അതിശയിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്, നമ്മൾ കുറവുള്ളവരാണെന്ന് ഉത്തമ ബോധ്യം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പലപ്പോഴും ആ സ്നേഹം നമ്മളെ തേടിയെത്തുക എന്നുള്ളത്. ഒരുപക്ഷെ പല ആളുകളുടെയും ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോഴും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, കുറവുള്ളവരാണെന്ന് അറിഞ്ഞിട്ടും ദൈവം അവരുടെ പിന്നാലെ തേടിയെത്തുന്നുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ അടുത്ത നാളുകളിലൊക്കെ നമ്മൾ വായിക്കുന്നത് കർത്താവിന്റെ ശ്ലീഹന്മാരുടെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങളെ പറ്റിയാണ്. നമുക്കറിയാമല്ലോ പുനരുദ്ധാരണത്തിന് ശേഷമുള്ള പ്രധാന വായനകളൊക്കെ തന്നെ ശിഷ്യന്മാരെ തേടിയെത്തുന്ന അനുഭവങ്ങളാണ്. ഈ ഓരോ പ്രാവശ്യവും ശിഷ്യന്മാരെ തേടിയെത്തുമ്പോഴും ഓരോ പ്രാവശ്യം ശിഷ്യന്മാരെ തേടിയെത്തുമ്പോഴും നമ്മൾ കാണുക ഒരു ഒട്ടും സുഖകരമല്ലാത്തൊരു സാഹചര്യങ്ങളില്ല. കാരണം വീണ്ടും അവര് ദൈവത്തെ അകന്നകന്നു പോകുന്നതാണ്. പക്ഷെ എങ്കിലും ദൈവം വീണ്ടും വീണ്ടും അവരെ ചേർത്ത് പിടിക്കുകയും അവരുടെ കുറവുകളെയൊക്കെ മനസ്സിലാക്കി അവരെ വീണ്ടും അവരിൽ നിന്നും കർത്താവിൽ നിന്നും മാറ്റപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലൊക്കെ അവരെ തിരിച്ച് വിളിച്ച് അവരെ ചേർത്ത് പിടിക്കുന്ന സംഭവമാണ് നമ്മൾ കാണുന്നതൊക്കെ. അതിന് കാരണം ഇതാണ്, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. അപ്പൊ നമ്മുടെ നിസ്സാരതയെപ്പറ്റി കർത്താവിന് ബോധ്യമുണ്ട്. ലോകം ഒരുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനകളിലൊക്കെ അറിഞ്ഞു അറിയാതെ പെട്ടുപോകുന്ന ദൈവത്തോട് ഒരു വശത്ത് സ്നേഹമുണ്ടെങ്കിലും ഓരോരുത്തരിൽ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ എന്താ പറയുക, ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങള് അല്ലെങ്കിൽ ബലഹീനതകള് മനസ്സിലാക്കി നമ്മളെ ചേർത്ത് പിടിക്കുന്ന കരുണയുള്ള ദൈവമാണ്. ആ അനുനിമിഷം പ്രതിബന്ധങ്ങളിൽ നമ്മളെ ശക്തീകരിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഓരോ നിമിഷവും നമ്മുടെ അധരങ്ങളിൽ നിന്ന് ആ സ്തുതികളും പ്രാർത്ഥനകളും ഒക്കെ ഉയരുമ്പോഴാണ് ആ ഒരു ജീവിത മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവകൃപ നമ്മളെ കണ്ടെത്തുന്നത്. ഇപ്പോഴ് അപ്പൊ ഇന്ന് തിരുമനസ്സുകൊണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോഴ് ദൈവജനത്തിൽ നിന്നും സംസാരിക്കാൻ തക്കവണ്ണം തിരുമനസ്സിനെ വളരെ ആദരവോടെ ഈ സമയത്ത് സ്വാഗതം.
സ്ത്രീയക ദൈവത്തിന് ബഹുമാനപ്പെട്ട അച്ഛൻ കർത്താവ് വാത്സല്യമുള്ളവരെ, അനുഗ്രഹരമായിട്ടുള്ള ഈ കൂട്ടായ്മയിൽ ബന്ധപ്പെടുവാനായിട്ട് ലഭിച്ചത് ദൈവകൃപയായിട്ട് കരുതുകയാണ്. നിങ്ങളോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞാനിതിനു മുമ്പ് ഇവിടെ വന്ന അവസരത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭം ഉണ്ടായി. എല്ലാവരുടെയും മുഖം കാണാൻ ഒക്കുന്നില്ലെങ്കിലും ഹൃദയത്തിന്റെ മിടിപ്പ് ഉൾക്കൊള്ളുവാനായിട്ട് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടിരുന്ന് ഈ ധ്യാനത്തിലും പ്രാർത്ഥനയിലും ദൈവവചനത്തിലും താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുന്ന നിങ്ങളോട് പ്രത്യേകമായിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. കാരണം നമ്മിൽ നിന്ന് പറ്റിപ്പോകുന്ന ഒരു പ്രവണത തിരികെ കൊണ്ടുവരാനും ദൈവകൃപയിൽ പൂർണ്ണമായി ശരണപ്പെടുവാനും അത് നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ട് രൂപാന്തരപ്പെടുത്തുവാനും സഹായിക്കുന്ന അംശങ്ങളായിട്ട് തീർക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് കരണീയമാണ്. ഈ കാലഘട്ടത്തിന്റെ ആത്മാവിനെ ഒന്ന് ശ്രദ്ധിക്കുവാനാണ് നിങ്ങളോടൊപ്പം ഞാൻ താല്പര്യപ്പെടുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ ഇപ്പം അനുഭവിക്കുന്ന സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ലെവലിൽ നിന്ന് വളരെയേറെ ഉയർന്ന ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ലോകത്തിൽ പലയിടത്ത് യാത്ര ചെയ്തപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു മണ്ണാണ് ഈജിപ്തിലെ മണലാരണ്യ. ഈജിപ്തിലെ മണലാരണ്യത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇസ്രായേൽക്കാര് മരുഭൂമിയിൽ കൂടി നടന്ന കാര്യങ്ങളും വെള്ളമോ സൗകര്യങ്ങളോ തണലോ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഉള്ള സാഹചര്യങ്ങളോ ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ കൂടി കടന്നത്. ആ മണ്ണില് ഒരു ഓർത്തഡോക്സ് സഭയുണ്ട്, കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിലെ ആശ്രമങ്ങൾ ചെന്നാൽ 500 ഏക്കർ, 1000 ഏക്കർ, 5000 ഏക്കർ ഒക്കെ ഒരു ആശ്രമത്തിന്റെ സ്ഥലമാണ്. ഒരു ആശ്രമത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെ ചിലയിടത്തൊക്കെ ഒരു 100 പള്ളികളാണ്. പള്ളി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ചാപ്പലായിരിക്കും. ചിലപ്പോൾ പ്രധാനപ്പെട്ട കഥീഡ്രൽ പോലെയുള്ള വലിയ പള്ളികൾ 5-6 എണ്ണക്കാണ്. അല്ലത് ഇതുപോലത്തെ ആയിരിക്കും. ചിലപ്പോൾ ഇതിനേക്കാൾ വളരെ ചെറിയ ഒരു ഇതിന്റെ ഒരു 5-1/2 ഭാഗമുള്ള ഒരു ചെറിയ ചാപ്പലായിരിക്കും. ആ ചാപ്പല് അവിടുത്തെ വെറ്റിനറി ഏരിയയിലെ സന്യാസിമാർക്ക് നമസ്കാരങ്ങൾ നടത്താനായിട്ട് വസ്തുവരിയായി. വലിയ പോംബൻ ഗ്ലോറിയിലൊന്നും കാണുന്നില്ല. കാരണം ഈ സന്യാസിമാരെല്ലാം കറുത്തുപ്പായി ഇട്ട് വലിയ ട്രക്കുകൾ ഓടിച്ച് വെള്ളമടിച്ച് ആ പ്രദേശമെല്ലാം കൃഷി ചെയ്യുകയും ആടുമാടുകളൊക്കെ വളർത്തുകയും പല പണികളിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ്. യാമപ്രാർത്ഥനകൾക്ക് അവർ പെട്ടെന്ന് വരും. അപ്പൊ അവരുടെ ശരീരത്തിൽ മണ്ണും പൊടിയൊക്കെ കാണും. ആ ചാപ്പല് വലിയ നീറ്റായിട്ട് ദിവ്യപരിക്കുന്നു ഉപയോഗിക്കുന്നതല്ല, അവരുടെ യാമപ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അത് പറയാനല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒലിവ് മരങ്ങൾ ഉൾപ്പെടെ ഉള്ള ഏറ്റവും വിഭവസമൃദ്ധമായിട്ടുള്ള തോട്ടങ്ങൾ ഇത്ര നിറഞ്ഞ് കൊഴുത്ത് ഏറ്റവും സമൃദ്ധിയായിട്ട് കണ്ടിട്ടുള്ളത് ഈജിപ്തിലെ പോലെ, ഈജിപ്തിലെ നമ്മുടെ ആശ്രമങ്ങളിലെ പോലെ ഞാൻ ലോകത്തോർത്തത് കണ്ടിട്ടുണ്ട്. അവിടെ ഒരു തുള്ളി വെള്ളം കിട്ടുകയല്ലെന്ന് വിചാരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഡീപ്പ് വെല്ല് കുഴിച്ചിട്ട് അതിനകത്തുനിന്ന് ഫൗണ്ടനിൽ കൂടി വെള്ളം ഒഴുകുന്ന പോലെയാണ് ആ മണ്ണിലേക്ക് ഈ സന്യാസിമാര് അവർ പൈപ്പ് ഓൺ ചെയ്യുമ്പോൾ വെള്ളം വരുന്നത്. 24 മണിക്കൂർ എന്ന പോലെ വെള്ളമടിച്ച അവിടുത്തെ കൃഷി. പക്ഷെ ഇത്ര സമൃദ്ധമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമില്ല. ഉമ്മനവിടെ അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ചിലതൊക്കെ പറയാൻ തുടങ്ങി. നമ്മൾ ഈ സീസണില് കർത്താവിന്റെ ഉയർപ്പിന് ശേഷമുള്ള ഫെബ്രുവരി നാളുകൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ രക്ഷകനായ യേശു നമുക്ക് പ്രത്യക്ഷമാകുന്ന നാളുകളൊക്കെയാണ് ഓർക്കുന്നത്. അവിടെ എല്ലാം നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എന്തുമാത്രം ഓൺ ചെയ്യാനാണ്. ഞാൻ മണലാരണ്യത്തിലെ ഈ സന്യാസിമാര് അധ്വാനിക്കുന്ന അതിനകത്ത് രസകരമായിട്ടുള്ളൊരു സംഗതി, ഇതൊരു ആശ്രമമാണെങ്കിൽ അപ്പുറത്തെ റോഡിന്റെ തൊട്ടപ്പുറത്ത് ഒരു മുസ്ലിം മോസ്കാണ്. അവിടെ അവർക്ക് ഒരു തുള്ളി വെള്ളം കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെയോ സമൃദ്ധമായിട്ട് ആർക്കും പ്രതീക്ഷിക്കാനൊക്കാത്ത വിധത്തിൽ ധാരാളം വെള്ളം ലഭിക്കുന്നു. ആ വെള്ളം ഉപയോഗിച്ച് അവിടെ എല്ലാം കൃഷി ചെയ്യുന്നു. കൃഷിയുടെ അസ്ഥാനത്തിൽ നിന്ന് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കുന്നു. അത് വലിയ അത്ഭുതമായിട്ട് അന്നും ഇന്നും അവശേഷിക്കുക. തിരുവചനത്തിൽ ഇതുപോലെയാണ്. ലോകത്തിൽ പലരും മാനസികമായിട്ടുള്ള സംഘടനത്തിലും വലിയ വേദനയിലും എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലും ഇങ്ങനെ തൊട്ടുരുമി ഇരിക്കുകയാണെങ്കിലും ഒരു അനുഭവമില്ലാത്ത തലത്തിലും തമ്മിൽ തമ്മിൽ ശത്രുതയിലും ഒരിക്കലും തമ്മിലൊരു വിശ്വാസമോ ധൈര്യമോ സ്നേഹമോ കരുതലും ഇല്ലാതെ കഴിയുന്ന ധാരാളം ആളുകൾ ഈ അമേരിക്കയിലുണ്ട്. നമുക്കറിയാം, ഞാനത് നിർത്തി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ തിരുവചനം ശ്രദ്ധിക്കുകയും തിരുസഭയിലെ കുതാഴ്ചകളും അനുഷ്ഠാനങ്ങളും ഇഴുകിച്ചേരുകയും ചെയ്യുമ്പോൾ എവിടെ നിന്നോ നമുക്ക് കൃപകൾ ലഭിക്കുകയാണ്. അത് എവിടെ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാം, ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു മുറിയിൽ വാതിലടച്ചിരിക്കെ ഒരുത്തൻ കയറി വരുന്നു, അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷമാണ്. അവൻ പറയുന്ന ആദ്യത്തെ വാക്ക് എന്നതാ? നിങ്ങൾക്ക് സമാധാനം. ആ സമാധാനത്തിന്റെ വീര്യം എന്ന് ഹ്യൂസ്റ്റണില് സെന്റ് തോമസ് പള്ളിയുടെ സൈഡിലുള്ള ഇത് റൂമാണ്. ഈ ലോബിയിൽ ഇരിക്കുന്നവർക്കും അനുഭവ സമ്മേളനം നിറവായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. ഇത് പേറിക്കൊണ്ട് എങ്ങനെയാ പോകാനൊക്കുന്നത്? അത് താല്പര്യപൂർവ്വം നമ്മൾ ശ്രദ്ധിച്ചാൽ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഇവിടെ വരെ ഇന്ന് യാത്ര ചെയ്ത് വരണം. നല്ല അനുകൂലമായ കാലാവസ്ഥയാകൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല, മഴയോ വെയിലോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ കഷ്ടപ്പെട്ടാ വരുന്നത്. അപ്പൊ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തന്നെ തിരിച്ചു പോകുകയാണോ അതോ ഈ സമ്പത്ത് നേടിക്കൊണ്ട് പോകണം? നമ്മളൊരു മാളിൽ കയറിയാല് അവിടുത്തെ വിഭവങ്ങളെ ശേഖരിക്കാനായിട്ടാ വന്നതെങ്കിൽ അതെല്ലാം ഒന്നര മണിക്കൂർ കറങ്ങി നടു കഴിച്ച് കുറെ നേരം കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ നമ്മൾ വാങ്ങിക്കേണ്ട സാധനം കൊണ്ട് മറന്നുപോയാൽ എന്നെ വിശേഷം. നമ്മളൊരു ധ്യാനത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു. ഇവിടെ ഫിസിക്കലായിട്ട് വരാത്തവരുണ്ട്, ദൂരെ ഇരിക്കുന്നവരുണ്ട്, വന്നവരുണ്ട്, ദൂരെ ഇരിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഗതി പൈപ്പ് തുറന്ന് വെള്ളം നമ്മുടെ പാത്രത്തിൽ നിറയ്ക്കാൻ പോകും. ഇതാണ് വിഷയം. അപ്പം അതിന് ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ സമർത്ഥമായിട്ടുള്ളൊരു സംവിധാനം ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുപോലൊരു മുറിക്കകത്തിരുന്ന് വളരെ അസ്വസ്ഥമായിരുന്ന ശിഷ്യന്മാർക്ക് അത്ഭുതകരമായിട്ട് അതിർത്തിയില്ലാതെ സ്വർഗീയമായിട്ടുള്ള സമാധാനം നിറച്ച് വിളമ്പിയ ഒരു യേശുവിനെ സഭ എന്നും അവതരിപ്പിക്കുക, അതിന്റെ പൂർണ്ണതയാണ്. അതാണ് ആ വെങ്കിൽ പ്രദോഷത്തിന്റെ ഒരു ഭാഗം വായിക്കുന്നതല്ല, കർത്താവിന്റെ ചരിത്ര മുഹൂർത്തത്തിൽ നിറവായിട്ട് കണ്ട ഒരു കാര്യം. അതിന്റെ പൂർണ്ണതയിൽ പരിശുദ്ധ സഭയിൽ കൂടി ആരാധനയുടെ മധ്യത്തിൽ നമുക്ക് വിളമ്പുക, നിങ്ങൾക്ക് സമാധാനം. അന്ന് ശിഷ്യന്മാർക്ക് എന്താണോ കിട്ടിയത് അത് പ്രാപിക്കാനായിട്ട് നമുക്ക് അവസരം തരും. ഇത് സഭയുടെ സ്ട്രക്ചറിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ഭാവം. ഇത് നമുക്ക് ഏറ്റെടുക്കാനാക്കൂ. ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിറവായിരിക്കും. നമ്മൾ ഒരു പെട്രോൾ ബങ്കിൽ ചെന്ന് ഫ്യൂവല് നിറയ്ക്കുന്നു, ഇവിടെ ഗ്യാസ് എന്ന് പറയും. ഗ്യാസ് നിറച്ചു കഴിഞ്ഞാൽ അത് വക്കോളം എത്തിക്കഴിയുന്നത് വരെ അത് തൊട്ടില്ലെങ്കിലും ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിറഞ്ഞോണ്ടിരിക്കും. അത് കുറേശ്ശെ കുറഞ്ഞോണ്ടിരിക്കുമ്പോൾ അടുത്ത് ചെന്ന് ഇതുപോലെ തന്നെ ഗ്യാസ് ഫില്ല് ചെയ്യുക. നമുക്ക് ഉടനടുത്തൊക്കെ ഓടാനാണ്. ഗ്യാസ് കുറഞ്ഞോണ്ടിരിക്കും വണ്ടി ഓടുന്നത് അനുസരിച്ച്. പക്ഷെ ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ജോലിയാണ്. ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഭാഗം കൃത്യമായിട്ട് കാണുന്നത് ഈ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സ് വരുന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റവനായി ശിഷ്യന്മാരുടെ മധ്യത്തിൽ വന്ന് സംസാരിച്ച ആ വചനമാണ്. നിങ്ങൾക്ക് സമാധാനം. അത് ഓൺ ചെയ്യാൻ എങ്ങനെ വെക്കുന്നത്, റീട്ടെയിൻ ചെയ്യാൻ എങ്ങനെ വെക്കുന്നത്, എൻഹാൻസ് ചെയ്യാൻ എങ്ങനെ, ഷെയർ ചെയ്യാൻ എങ്ങനെ വെക്കുന്നത്. നമ്മൾ കുറച്ച് പേര് കൂടി ഇരിപ്പുണ്ട്, ദൂരെ ഇരുന്ന് ഇത് ശ്രദ്ധിക്കുന്നവരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിറയ്ക്കാനൊക്കെ നമ്മുടെ സിലിണ്ടർ, അതിൽ മറ്റുള്ളവർക്ക് കുറേശ്ശെ കൈമാറി കൊടുക്കാനൊക്കെ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആര് എത്ര താല്പര്യത്തോടെ അത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ കേട്ടത് ഈ സ്റ്റേറ്റില് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു പൈപ്പുണ്ട്, 1800 മൈലോമീറ്റർ നീളമുള്ളതാണ്. അതിനകത്തൂടെ എന്നതാ പോകുന്നേ? ഗ്യാസ്. അപ്പം അത് ട്രക്ക് വഴി കൊണ്ടുപോകണമെങ്കിൽ എത്ര 1000 ട്രക്കുകൾ ദിവസം ഓടിക്കൊണ്ടിരിക്കണം. അതിന് പകരം ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു, ഇങ്ങനെ 1800 മൈല് നീളമുള്ള ഒരു പൈപ്പ് സംഘടിപ്പിക്കുക. അത് കണ്ടിന്യൂസ് ഫ്ലോയാണ്, പെട്രോൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, ആവശ്യമുള്ളിടത്തെല്ലാം അത് നിറവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഓർത്തഡോക്സ് സഭയുടെ ആരാധനയിലും ഇതുപോലെ വലിയൊരു അനുഭവം. അപക്ഷെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ വന്നുകൊണ്ട് ഞാൻ ആ പൈപ്പ് കണ്ടാൽ എനിക്കതിൽ നിന്ന് ഒരു തുള്ളി കിട്ടുകയില്ല. ആ പൈപ്പിൽ നിന്ന് കിട്ടാവുന്ന സംവിധാനത്തിൽ ഒരു ക്രമീകരണം ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഒരു ഇതിൽ കൂടി ആടി കൂടി പൈപ്പ് കാണും, പക്ഷെ അതിന് ഒരു ഓപ്പണിംഗ് ഉണ്ടായിട്ട് അത് തുറന്ന് നമ്മുടെ ആവശ്യത്തിന് എടുക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടൂ. അതുകൊണ്ട് ഓർത്തഡോക്സ് സഭയില് ആരാധന വഴി ഇതിന്റെ നിറവും ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിന്റെ പൂർണ്ണ സാന്നിധ്യവും നിറവായ സമാധാനവും നമുക്ക് ലഭ്യമാകും, ലഭ്യമാകണം എന്ന് വിചാരിച്ചാൽ ദൂരെ നിന്നാണ് കിട്ടുക. യു ഹാവ് ടു ഓൺ ഇറ്റ്, ഹാവ് ടു റിസീവ് ഇറ്റ്, യു ഹാവ് ടു സെലിബ്രേറ്റ് ഇറ്റ്, ഹാവ് ടു ഷെയർ ഇറ്റ്, യു ഹാവ് ടു എൻകൗണ്ടർ. അതിനൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡപ്പ് ചെയ്യണം. ഇവ ഒരു മുറിക്കാത്തിരുന്നപ്പം ശിഷ്യന്മാർക്ക് കർത്താവ് ഇത് കൊടുത്തു എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്നാ പറയുക? പള്ളി വരുമ്പോഴും കുരിശ് വരയ്ക്കുമ്പോഴും കുമ്പിടുമ്പോഴും മുട്ട നിൽക്കുമ്പോഴും കർത്താവിന്റെ തിരിച്ചറിയിച്ചുകൾ അനുഭവിക്കുമ്പോഴും മാത്രമല്ല, ദിസ് ക്യാൻ ബി എ കണ്ടിന്യൂസ് തിങ്. നമ്മള് ലോകമായിട്ട് വീട്ടിലിരുന്ന് കറിക്ക അരിയുമ്പം അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പം ഈ സാധ്യത നമ്മൾ കാണുകയാണ്. അനുഭവത്തിൽ നിറവായിട്ട് നിൽക്കാൻ സാധിക്കും. നമ്മുടെ ബന്ധങ്ങളിൽ ഇത് ദൃഢമായിട്ട് വേർതിരിക്കാനായിട്ട് സാധിക്കും. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശിഷ്യന്മാരോട് പറഞ്ഞ ആ ഭാഷ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത് അതേ വാക്ക് നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കില്ല. പക്ഷേ നമ്മുടെ ഒരു കൊച്ചു വാക്ക്, നമ്മുടെ സ്നേഹപൂർവ്വം ടെലിഫോണിൽ കൂടെ നമ്മുടെ ഒരു കൂട്ടുകാരനോട്, കൂട്ടുകാരിയോട്, സ്നേഹിതരോട്, കൊച്ചുമക്കളോട് കാര്യങ്ങൾ പറയുമ്പോൾ ഈ സമാധാനത്തിന്റെ അലയടികൾ നമ്മുടെ നാവിൽ നിന്ന്, നമ്മുടെ പ്രവൃത്തികളിൽ നിന്ന്, നമ്മുടെ വാക്കുകളിൽ നിന്ന് മറ്റുള്ളവർക്ക് എത്തിക്കാൻ പോകും. ഇത് അമരം മാത്രമൊന്നുമല്ല ഇതിന്റെ കസ്റ്റഡിയ, ദൈവജനത്തിന് മുഴുവനും അതിന്റെ അവകാശമുണ്ട്. ഇപ്പൊ കുടുംബജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താനം പറയുമ്പോൾ നിനക്ക് സമാധാനം, നിനക്ക് സമാധാനം എന്ന് ഭർത്താവോ അങ്ങേക്ക് സമാധാനം എന്ന് ഭാര്യയോ എപ്പോഴും പറയാറൊന്നുമില്ല. പക്ഷെ നമ്മൾ പറയുന്ന ഭാഷയിൽ ഈ സമാധാനത്തിന്റെ അല്ല സ്നേഹത്തിന്റെ കരുതലിന്റെ നിറവ് നമുക്ക് കൈമാറാനായിട്ട് സാധിക്കും. ദിസ് ഇസ് എ റിമാർക്കബിൾ സ്കിൽ. ഒരു മനുഷ്യന്, ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് അതിർത്തിയില്ലാതെ നൽവരങ്ങളാണ്. നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഭൗതിക ലോകത്തിൽ കാണുന്ന ഉകൃതികളൊക്കെ കണ്ടിട്ട് നമ്മുടെ ബന്ധങ്ങളിലൊക്കെ മരവിപ്പ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മരവിപ്പ് അനുഭവിക്കുക. ഇൻസ്റ്റെഡ് വി ക്യാൻ കം ആൻഡ് ഡു ദ സെലിബ്രേഷൻ. അതെങ്ങനെയാണ് വിലപ്പെട്ടതായിട്ട് കൊണ്ടുവരാക്കുന്നത്? ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ പലയിടത്തൊക്കെ പറയാറുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു സൈപ്രസിലെ ഒരു ആശ്രമത്തിൽ ഒരു കോൺഫറൻസിന് പോകാൻ പോയ വഴിപ്പിക്കാൻ തോന്നുന്നു. സിറിയായിക്കൂടെ പോകും. അപ്പൊ ഡെമാസ്കസ് ചെന്നപ്പം അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് എല്ലാം ഡിലേ ആണ്. അപ്പൊ ലോകത്തിന്റെ പല ഭാഗത്ത് വന്ന ആളുകൾ ഇതുപോലെ ഒരു വാസ്റ്റ് ഏരിയയിൽ ഇരിക്കുക, അവർക്കെല്ലാം ഫ്ലൈറ്റ് കണക്ഷൻ പോയി. കാരണം ഞങ്ങൾ വന്ന ഒരു ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ടായിരിക്കാം. അപ്പം അതോ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ളത് ക്ലൈമറ്റിന്റെ എന്നാ സംഭവം ഞാൻ ഓർക്കുന്നില്ല. എവരിബഡി ഈസ് ഫ്രസ്ട്രേറ്റഡ്. കാരണം ചിലർക്ക് മീഡിയായിട്ട് ഒരു കോൺഫറൻസിൽ പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഓഫീസിൽ ഫങ്ഷൻ ചെയ്യേണ്ടതുണ്ട്, അതാണ് കാണുന്നത്. അപ്പൊ ഞാൻ അവിടെ ഇരുന്നപ്പം ഡെമാസ്കസ് കൂടെ പോയതാന്ന് വിചാരിച്ച് അന്ന് അന്നത്തെ പാത്രീസിനെ എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പൊ ഞാൻ ഫോൺ ചെയ്യാൻ നോക്കി, അദ്ദേഹം ഉണ്ടെങ്കിൽ ഒന്ന് ഫോണിൽ കൂടെ സംസാരിക്കാമല്ലോ. കിട്ടിയില്ല, വെറുതെ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. പിന്നെ മറ്റേ കോൺഫറൻസിന് പോകേണ്ട സ്ഥലത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, അതിന് ഞാൻ കുറച്ചുകൂടി ലേറ്റ് ആകും. പക്ഷെ നോക്കുമ്പോൾ ഈ ആളുകളെല്ലാം വളരെ അസ്വസ്ഥരാണ്. ചായനിടയ്ക്ക് ഒരു പൂച്ച, അതിന് പൂച്ച വന്നപ്പോ ഒരു കൊച്ച് അതിന്റെ പുറകെ പോകുന്നു. നോക്കുമ്പം വിത്തിൻ 5 മിനിറ്റ്സ് ഒരു 10-13 അവിടെ ഉണ്ടായിരുന്ന പിള്ളേർ മുഴുവൻ ഈ പൂച്ചയുടെ പുറകെ പോകാം. അവർക്ക് ഏത് ഭാഷയാണ്, മലയാളമാണോ, ഇംഗ്ലീഷാണോ, ഹിന്ദിയാണോ, മറാഠിയാണോ, റഷ്യൻ ആണോ, പോളിഷ് ആണോ എന്നറിയാൻ പാടില്ല. ഒറ്റ ഭാഷയില്ല, അവർക്കൊരു കോമൺ ഭാഷയില്ല. പക്ഷെ പൂച്ച ബിഹേം എ കോമൺ സെന്റർ. ദേ സ്റ്റാർട്ടഡ് മൂവിങ് ആൻഡ് ദേ ഹാവ് ബിൻ തോറലി എൻജോയിങ് ദാറ്റ് ടൈം. പ്രായമായവരൊക്കെ ഫ്രസ്ട്രേറ്റഡ്, പക്ഷെ പിള്ളേർ അടിപൊളിയായിട്ട് സന്തോഷിക്കുക. അവർക്ക് ഒരു പ്രശ്നമില്ല, ഭാഷയൊന്നും ആവശ്യമില്ല. പൂച്ചയോട് കളിക്കുന്നു. പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോ അവർ തമ്മിൽ കളിയായി. അവരുടെ കയ്യിലൊക്കെ ചില ചോയ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മോമെന്റ് ദേ ബിക്കെയിം മോർ സെലിബ്രേറ്റീവ് ആൻഡ് ദേ ഗോട്ട് എ ടീം ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ബട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലാംഗ്വേജ് ബാരിയർ ദേ സ്റ്റാർട്ടഡ് സെലിബ്രേറ്റിംഗ് ദാറ്റ് ടൈം വെൻ ദി ഓൾഡ് പീപ്പിൾ ആർ റിയലി ഫ്രസ്ട്രേറ്റഡ് ടെൻസ് വറീഡ് കൗണ്ടിംഗ് ഡൗൺ ആൻഡ് ഓൾ ദീസ് തിങ്സ് ഞാനിത് പറഞ്ഞത് നമുക്ക് പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളെ കുറിച്ച് വലിയ ബോധ്യമില്ല സന്തോഷിക്കാൻ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ ദൈവത്തിന് സമാധാനം സ്വീകരിക്കാൻ ദൈവകൃപയിൽ ആനന്ദിക്കാൻ ഈ കാലഘട്ടത്തിന്റെ സന്ദേശങ്ങളെ ഏറ്റുവാങ്ങുവാൻ ഞാനിപ്പോ പറയുന്നുണ്ട് എന്നൊരു പറയണമെന്ന് വിചാരിച്ച് ഞാൻ പറയുമ്പോ ഈ ഒരു ക്ലാരിറ്റി ഉണ്ട് പക്ഷെ എന്റെ അനുഭവത്തിൽ ഇതില്ലെങ്കിൽ ഞാനെപ്പോഴും അസ്വസ്ഥനായിരിക്കും നേരെ മറിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ പോസിറ്റീവ് എനർജി ഓൺ ചെയ്ത് ശിവനുള്ള ദൈവത്തിൽ നിന്ന് കൃപകൾ സ്വീകരിച്ച് ആ സ്വർഗീയ സമാധാനം ഏറ്റുവാങ്ങാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അതിന്റെ പച്ചത്വം കാണാനൊക്കും അതിന്റെ സുഗന്ധം നിറയ്ക്കാനൊക്കും അവിടെയുള്ള ബന്ധങ്ങളിൽ ഊഷ്മളത വർദ്ധിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരു കുർബാനയ്ക്ക് പോയി അച്ഛൻ ചോമോല കുൽക്കൂൻ എന്ന് പറയുമ്പം ആ സമാധാനം രണ്ട് സെക്കൻഡിലേക്ക് നമ്മൾ നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് അത് പറന്നു പോകുന്നു നമ്മൾ അസ്വസ്ഥരാകുന്നു എന്നുള്ളൊരവസ്ഥയല്ല ഇത് ദർ ക്യാൻ ബി എ പെർമനന്റ് സെറ്റിംഗ് ആൻഡ് സെറ്റിലിംഗ് വിത്തിൻ അസ് അത് നല്ല അനുഭവമാണ് ധ്യാനത്തിലും പ്രാർത്ഥനയാണ് പ്രത്യേകിച്ചും ഇന്ത്യയില് നമ്മളെ ഹിന്ദു സന്യാസിമാരൊക്കെ ഒത്തിരി ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരാണ് ഈസ്റ്റേൺ ട്രഡീഷനിൽ ധ്യാനത്തിന് ഒത്തിരി അംഗത്തെയുണ്ട് പല ദിവസവും 16 പ്രാവശ്യം വായിച്ചു തീർത്തിട്ടുണ്ടെന്ന് പറയുന്ന ആളുകളുടെ അമ്പരപ്പും അസ്വസ്ഥതയും കണ്ടാൽ വളരെ വേദന പക്ഷെ ഒരു വാക്കേ ധ്യാനിക്കുന്നുള്ളൂ അത് പക്ഷെ പല മണിക്കൂറുകൾ ധ്യാനിക്കാനൊക്കും ആ ധ്യാനത്തിന്റെ ഫലം അടുത്തിരിക്കുന്നവന് അടുത്തിരിക്കുന്നവർക്ക് കൈമാറാനായിട്ട് സാധിക്കും ഇതൊരു സിദ്ധിയാണ് അതിനെ കടത്തുപ്പായിട്ടുണ്ട് ആവശ്യമില്ല അതിന് ഒരു പ്രത്യേക ട്രഡീഷണൽ നാൽവരങ്ങൾ സ്വീകരിക്കുന്നത് ഇറ്റ്സ് ഫ്രീ ഫ്രം ഗോഡ് അതാണ് നിർണായകമായിട്ടുള്ള ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക ഈ കർത്താവ് ഈ കാലഘട്ടത്തിൽ മാറി മാറി പ്രത്യക്ഷമായി മാറുന്നു പ്രത്യക്ഷമാകുമ്പോഴുള്ള അനുഭവം എന്നാണ് ഈ സമാധാനം എന്ന് പറയുന്ന പോലെ തന്നെ മറ്റു ചില കാര്യങ്ങളിലേക്ക് അവിടെ ശ്രദ്ധ കൊടുക്കുക കർത്താവ് പ്രത്യേകമായിട്ട് പറഞ്ഞത് ആദ്യം ശിഷ്യന്മാരെ കണ്ടപ്പം 10 പേരുണ്ടായിരുന്നു അവിടെ മേൽ ഊതിയിട്ട് എന്നാ പറഞ്ഞേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറഞ്ഞു എന്നുവെച്ചാൽ അവരോട് പിന്നീട് പറയുന്നത് നിങ്ങൾ ലോകമൊക്കെയും പോയി സുവിശേഷിക്കുക നമ്മളാർക്കും ആ പണി വലിയ കാര്യമായിട്ടില്ല ഞങ്ങൾക്ക് ഒരുപക്ഷെ ഒരു പരിധി വരെ അച്ഛനും മെത്രാനും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണം പക്ഷെ അങ്ങനെയല്ല ഈ ദൗത്യം നമുക്ക് ഇഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യണം ഇപ്പം മലങ്കര സഭയുടെ ദാരിദ്ര്യം എന്നാണെന്നറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെ ബാബ ബ്ലാക്ക് ഷീപ്പ് പഠിപ്പിക്കാൻ എല്ലാവർക്കും താല്പര്യം അടിപൊളിയായിട്ടുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ മുൻ പ്രസിഡന്റ് ഒബാമ തന്നെ അത്ഭുതത്തോടെ അല്പം അസൂയയോടെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെയും ചൈനയിലെയും കുട്ടികളാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അല്ലേ കാരണം എന്നാ മാതാപിതാക്കള് വല്യപ്പച്ചനും വല്യമ്മച്ചൊക്കെ പിള്ളേരെ അങ്ങേറ്റം പ്രോത്സാഹിപ്പിക്കും പഠിക്കാനായിട്ട് വളരാനായിട്ട് നമ്മുടെ പിള്ളേരും മഹാഭൂരിപക്ഷം പിള്ളേരും നല്ല നിലയിൽ പഠിച്ച് ഉയർന്ന് ശോഭിച്ച് ഗൂഗിളിലും മറ്റു സ്ഥാപനങ്ങളിലും യൂണിവേഴ്സിറ്റിയിലും മെഡിക്കൽ ഫീൽഡിലും സയന്റിഫിക് അഡ്വാൻസ്മെന്റിലും പിന്നെ ഓരോ തലത്തിലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ധാരാളം പേരുണ്ട് അമേരിക്കക്കാർക്ക് അസൂയയാണ് മലയാളികളുടെ വളർച്ച എന്ന് പറയുന്നത് അറിയാതാണ് പക്ഷെ മറുവശത്ത് നമ്മുടെ പിള്ളേരിൽ കൂടി കുടുംബത്തിലെ നിറവായിട്ടുള്ള പല അനുഭവങ്ങൾ എങ്ങനെ സ്വന്തമാക്കണം നല്ല പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെ സാധിക്കും സുവിശേഷം എന്ന് പറയുന്നത് കവലയിൽ ചെന്നിട്ട് കമ്പയറടിച്ച് ബഹളം വെക്കുന്നതല്ല വീട്ടിൽ തുടങ്ങാനൊക്കും നമ്മുടെ കുഞ്ഞുങ്ങള് കൊച്ചുമക്കള് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ദ കണ്ടന്റ് ഓഫ് ദ ഗോസ്പൽ അതിന്റെ നിറവിൽ ആനന്ദിക്കാൻ സാധിക്കുന്ന ദൈവം അനുവദിച്ച് നമ്മുടെ പലർക്കും എബോവ് ആവറേജ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ ജീവിക്കാനുള്ള ദൈവകൃപ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ആ കുടുംബത്തിനകത്ത് ഇവിടുത്തെ ഇവിടുത്തെ ഒരു കൾച്ചറിൽ പാശ്ചാത്യ കൾച്ചറിൽ കല്യാണത്തിന്റെ ആലോചന വരുമ്പോ തന്നെ ആ ഒരു വീടും സെറ്റപ്പ് ഉണ്ടാക്കുന്നത്. കല്യാണത്തിന്റെ അന്ന് പോലും ഒരു രാത്രി ആ വീട്ടിൽ താമസിക്കുന്ന ഒരു ഇല്ല, അല്ലെങ്കിൽ 2-10 മാസത്തിനകം താമസിക്കുന്ന ഒരു ഇല്ല. കാരണം ഇവിടുത്തെ കൾച്ചർ ഗംഭീരമാണെന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ബട്ട് അബൌട്ട് ദ റിലേഷൻഷിപ്പ്, ബട്ട് അബൌട്ട് ദി ട്രഡീഷണൽ വാല്യൂസ്, ബട്ട് അബൌട്ട് ദ വെൽത്തി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഗ്രാൻഡ് പേരൻസ്, ദ പേരൻസ് ആൻഡ് ചിൽഡ്രൻ ആൻഡ് ദി ഗ്രാൻഡ് ചിൽഡ്രൻ. 24 മണിക്കൂർ ഒരിടത്ത് താമസിക്കണം. നിങ്ങൾക്കൊരു 5 മുറി വീടുണ്ടെങ്കിലും നമ്മുടെ പിള്ളേർ അവിടെ താമസിക്കാൻ താല്പര്യപ്പെടുന്നില്ല. വെറുതെ വെസ്റ്റേൺ കൾച്ചറിലെ പിക്കൂലിയാരിറ്റീസ്, ഇവിടുത്തെ ബിസിനസ്സാണ്. പുതിയ വീടുകൾ വിറ്റുകൊണ്ടിരുന്നില്ലെങ്കിൽ 5 വീടുള്ള ഒരു വീട്ടിൽ നിങ്ങൾ പ്രായമായ വല്യപ്പച്ചനും വല്യപ്പച്ചയും മാത്രം താമസിക്കുകയാണ്, വാട്ട് ഫോർ? അത് ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്തുമാത്രം സമയമെടുക്കണം? അവിടെ മക്കളും കൊച്ചുമക്കളും വേണം താമസിക്കാമെന്ന്. ഞാനത് തിരിച്ചു കൊണ്ടുവരാൻ ഒക്കെന്നുള്ള ഒരു സ്വപ്നത്തിലല്ല ഞാൻ പറയുന്നത്. യു മൈ ഫീൽ ദാറ്റ് ഐ എം ആൻ ഓൾഡ് ഫാഷൻ ഗൈ, അത് പറയാനല്ല. പക്ഷെ 10 മിനിറ്റ് ഒരുമിച്ച് കിട്ടുമ്പോൾ, ഇപ്പം അവിടെ ഒരു ഗ്രാൻഡ് ചൈൽഡ് ഉണ്ടെങ്കിൽ ആ കൊച്ചിനെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് ബേബി സിറ്റിങ്ങിന് 3 മണിക്കൂർ ചെലവഴിക്കണമെങ്കിൽ അവരെത്ര സമയം ആ കൊച്ചിനെ റാപ്പ് ചെയ്ത്? ഇവിടെ പിന്നെ വലിയ ചൂട് തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര പ്രശ്നമില്ല. വലിയ തണുപ്പുണ്ടടുത്താണെങ്കിൽ 10 പ്രാവശ്യം റാപ്പ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് അത് മുഴുവൻ അഴിച്ച് ഇവിടെ നിങ്ങളുടെ കയ്യിൽ കൊടുത്തേച്ച് വരണം. വൈകിട്ട് വരുമ്പോൾ വീണ്ടും റാപ്പ് ചെയ്ത് കൊണ്ടുപോയാലേ വീട്ടിൽ കൊണ്ടുവരപ്പുള്ളൂ. ഇവിടെ 3 മിനിറ്റ് അപ്പന്റെ അമ്മയുടെ അടുത്ത് നിൽക്കാൻ ഈ പിള്ളേർക്ക് സമയം കാണില്ല. ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ 5 റൂം ഉണ്ടെങ്കിൽ 2 റൂമോ 3 റൂമോ അവരെടുത്താലും നമുക്കൊരു മുറിയും കൂടെ മതി. അപ്പം വളരെ പിക്വലറായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ അത് ക്വസ്റ്റ്യൻ ചെയ്യല്ല. ദ ക്വാളിറ്റി ടൈം യു സ്പെൻഡ് വിത്ത് യുവർ പേരൻസ് ഓർ ദി ഗ്രാൻഡ് പേരൻസ് ഓർ ദി ചിൽഡ്രൻ ഓർ ദി ഗ്രാൻഡ് ചിൽഡ്രൻ, മോർ ദാൻ ദാറ്റ് ദി കണ്ടന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ദൈവം നമ്മൾ 10 മൈല് എന്നും നടന്ന് പോയിട്ടായിരിക്കും ഒരു സ്കൂളിൽ പോയിട്ടുള്ളത്. ഇപ്പൊ അങ്ങനത്തെ സാഹചര്യമൊന്നുമില്ല. അപ്പം ഒത്തിരി സമയം സേവ് ചെയ്യാനും, സേവ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനും. അതിന്റെ കണ്ടന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കർത്താവ് പറയുന്നതിന് നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കുക, നമ്മുടെ വീട്ടിൽ സുവിശേഷം അറിയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങൾ പലരും നിങ്ങളുടെ കൊച്ചുമക്കളുടെ തല തൊട്ടവരാണ്. ഏതെങ്കിലും കൊച്ചു ഗ്രാൻഡ് ചൈൽഡിന് ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കാനായിട്ട് ഒരു താല്പര്യം നമുക്ക് എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? എല്ലാ അച്ഛന്റെയും സൺഡേ സ്കൂൾ അധ്യാപകന്റെയും പണിയാണ് നമ്മുടെ വിചാരം. നമ്മുടെ സൺഡേ സ്കൂൾ പുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് തൃത്വത്തെ കുറിച്ച് വളരെ ചുരുക്കമായിട്ട് പഠിപ്പിക്കുന്നു. എന്താ കാരണം എന്നറിയോ? അത് വീട്ടിൽ പഠിപ്പിച്ചു വന്ന ഒരു പതിവാണ്. അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ കൊച്ചുകുട്ടികളെ കയ്യെ പിടിച്ച് കുരിച്ചു വരയ്ക്കാൻ പഠിപ്പിക്കുക, കൊച്ചു കാര്യങ്ങൾ പറയുക. അവിടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ യേശു അപ്പച്ചൻ എന്ന് പറയും, അത് പഠിപ്പിക്കും. ഞാൻ ഈയിടയ്ക്ക് എന്റെ ഒരു ഗ്രാൻഡ് നെവ്യൂ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നു നാട്ടിൽ, നാട്ടിൽ വന്നപ്പം അവരുടെ വീട്ടിൽ പോയി ഞാൻ. അപ്പൊ അവിടെ യേശു ക്രിസ്തുവിന്റെ ഒരു ചിത്രമുണ്ട്. ഇംഗ്ലണ്ടിൽ അവരുടെ വീട്ടിൽ ആ ചിത്രമുണ്ട്. ഒരു 11 മാസം കഴിഞ്ഞ പിന്നാണോ 17 ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു കൊച്ചുകുട്ടിയും കൊണ്ടാവുന്നത്. അപ്പൊ എന്നെ കണ്ടപ്പോ അവർക്കൊരു സന്തോഷമാണ്, അതുകൂടെ കൂടിയാണ് യേശു അപ്പച്ചൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുഞ്ഞിങ്ങനെ ആ കുട്ടി ആ വീട്ടിൽ വന്നിട്ട് ഒരു ദിവസമായിരുന്നു തലേദിവസം വന്നത്. അപ്പൊ ആ വീടുമായിട്ട് പരിചയപ്പെട്ടു. അപ്പൊ ഫോട്ടോ മെയിൻ പോയിന്റ് വെച്ചിരിക്കുന്ന പടം കണ്ടോണ്ട് യേശു അപ്പച്ചൻ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. അതുകൊണ്ട് യേശു അപ്പച്ചൻ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി ഇങ്ങനെ പരിചയത്ത് അങ്ങോട്ട് നോക്കി. അങ്കുചാന മനസ്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അത് ആരോ വലിയ ഒരാളാണെന്നുള്ള ഒരു സങ്കല്പം അങ്കുചാന മനസ്സിൽ അതിന്റെ പൂർണ്ണരൂപം കാണുകയാണ്. ബട്ട് ദാറ്റ്സ് എ ബേസ് ഫോർ ദാറ്റ് ചൈൽഡ് ടു ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡ്. ഇത് നമുക്ക് നല്ല ക്വാളിറ്റേറ്റീവ് ആയിട്ട് ചെയ്യാൻ ഒക്കുകയല്ലേ, അത് മനോഹരമായിട്ട് ചെയ്യാൻ ഒക്കും. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത് കവറുകളിൽ പോയുള്ളത് മാത്രമല്ല, വേദപുസ്തകത്തിന്റെ ഒരു ഭാഗം കോട്ട് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ നാവ്, നമ്മുടെ ചലനം, നമ്മളൊരാളെ ഹഗ് ചെയ്യുന്നത്, നമ്മളൊരച്ഛന്റെ കൈ മുത്തുന്നത്, നമ്മൾ ആരാധനയുടെ സമയത്ത് കുരിശ് വരയ്ക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനോട് ചേർത്ത് നടത്തുന്നത്, ഇതെല്ലാം വിഭവസമൃദ്ധമായിട്ടുള്ള ഗോസ്പൽ തോട്ട്സാണ്. അത് ചിലതൊക്കെ പിക്കപ്പ് ചെയ്ത ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്റെ ഗ്രാൻഡ് ഫാദറിനെ ഞാൻ കണ്ടിട്ടില്ല, ആ ഫാദറിന്റെ ഫാദറിനെ. അപ്പച്ചന്റെ സെക്കൻഡ് ആനിവേഴ്സറിക്ക് ഞാൻ ഉണ്ടാകും. ഇപ്പോഴേ അമ്മച്ചിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മച്ചി 91 വയസ്സിലാണ് മരിക്കുന്നത്, ഇങ്ങനെയൊരു 60 വയസ്സുള്ള. അപ്പം സന്ധ്യയ്ക്ക് പള്ളിയിൽ മണിയടിച്ചാൽ, അപ്പൊ എന്റെ ഫാദർ ജോലിയിൽ നിന്നൊക്കെ വരുന്നത് ലേറ്റായിട്ട്, അപ്പൊ വീട്ടിലെ പ്രാർത്ഥന കുറച്ചൊരു ലേറ്റായിട്ട്, പക്ഷേ സന്ധ്യയുടെ മണിയടിക്കുന്നത് കേട്ടാൽ ആ സെക്കൻഡിൽ അമ്മച്ചി അവിടെ നിരഞ്ഞിട്ട് ഒരു ടവല് തലയിലിട്ട് ആ 2-3 മിനിറ്റ് ക്വയറ്റായിട്ട് നിന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ സമയമൊന്നുമല്ല, ബട്ട് ഫോർ ഹർ ഇറ്റ് ഇസ് എ ഡൈനാമിക് മോമെന്റ്. ദേവാലയവുമായി ബന്ധപ്പെട്ട് ആരാധനയുമായിട്ട് അത് എന്റെ മനസ്സിലുണ്ട്, ഇന്നും എന്റെ മനസ്സിൽ നിൽക്കുക. ഞാൻ മധുരനായിട്ട് 32 വർഷമായി, ഈ കഴിഞ്ഞ ദിവസമായിരുന്നു, കഴിഞ്ഞ 6 ആഴ്ചയാണ്. പക്ഷേ അമ്മജിയെ ഓർക്കുമ്പം എന്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു രൂപം, ഈ തല തുണിയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് കുരിശ് വരച്ച് ഏതാനും മിനിറ്റുകൾ ധ്യാനത്തിൽ പ്രാർത്ഥന, സ്വന്തം ലെവലിൽ ഒരു ഡിവോഷൻ ഡെവലപ്പ് ചെയ്യുന്നു. അത് മനസ്സിൽ നിന്ന് മായുന്നില്ല. അമ്മജി ഒരു വാക്കും പറഞ്ഞില്ല, എടമാനെ നീ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അമ്മച്ചി അങ്ങനെ നിൽക്കുമ്പോൾ ഞാനും കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്, അമ്മച്ചി എന്നെ ചെയ്യുന്നത്. സോ നിങ്ങളിവിടെ ഒരു ധ്യാനത്തിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. യേശു പറഞ്ഞത് നിങ്ങൾ പോയ ലോകത്തിലെല്ലാം അറിയിക്കാനാണ് പറഞ്ഞത്. തോമസ് വേണ്ടി വന്ന് ആ എന്നാ ബിസിനസ്സിന് അങ്ങനെ വന്നേ, ഏതെല്ലാം ത്യാഗങ്ങൾ അനുഭവിച്ചാ വന്നേ. ഇപ്പൊ തോമസ് ചെയ്യാട്ട് മക്കളാണെന്നൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് നമ്മൾ എന്തെല്ലാം ക്ലെയിം പറയും. നമ്മൾ എന്തുകൊണ്ടാവും ഒരക്ഷരം മുന്നോട്ട് നീങ്ങി നമ്മുടെ കുടുംബത്തിൽ വീട്ടിൽ പോലും ഈ ലെഗസി കൈമാറാൻ മടിക്കുന്നു. ഔദ്യോഗികമായിട്ട് വലിയ 10 ദിവസം എടുത്ത് അച്ഛനിപ്പം നടത്തുന്ന പോലെ ഒരു ബൈബിൾ സ്റ്റഡി ഒന്നും നടത്തണമെന്നില്ല. പക്ഷെ സന്ധ്യയ്ക്ക് നമസ്കരിക്കുമ്പോൾ 10 ദിവസത്തിൽ നിന്ന് വായിക്കുന്നു, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നൊക്കെ വായിക്കുന്നു. അതിനകത്ത് അറിയാവുന്ന ചില അക്ഷരങ്ങളൊന്ന് കൂട്ടി വായിക്കാൻ ശ്രമിക്കുക. TVയിൽ ഒരു പ്രോഗ്രാം കാണുന്നു, അതിനകത്തെ മൂല്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഭാഷയെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയാൻ നോക്കൂ. നിങ്ങൾ അവരുടെ കയ്യിലുള്ള മൊബൈലില് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു സന്ദേശം 3 വയസ്സുള്ളപ്പോൾ പറഞ്ഞാലേ ഉള്ളൂ പിള്ളേർക്ക് കിട്ടുള്ളൂ. 7 വയസ്സ് കഴിഞ്ഞാൽ അവർക്കറിയാം എന്നാ കുരിശുകൾ അതിനകത്തുണ്ടെന്നുള്ളത്. അത് കണ്ടുപിടിക്കാനുള്ള പ്രവണതയാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. അവർ നശിക്കുന്നതിനുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് അന്വേഷണത്തിൽ സ്വന്തം ശ്രമത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ പല പ്രാവശ്യം പോകാറുണ്ട്. നാട്ടിൽ ചെന്ന് ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് മക്കളെന്തി കൊച്ചുമക്കളെന്തി എന്നൊക്കെ ചോദിക്കുമ്പം വളരെ ലോ ഇൻകം ഗ്രൂപ്പില് വളരെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ പിന്നോക്കം നിന്നിരുന്ന പല കുടുംബങ്ങളിലെയും പിള്ളേര് 7-ാം ക്ലാസ് മുതൽ ഈ മൊബൈൽ കളിച്ച് അവരന്വേഷിക്കുകയാണ് എവിടെയാണ് ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നത്. കാരണം വീട്ടിൽ നിവർത്തി കാണാൻ അങ്ങനെ അന്വേഷിച്ച് അവരുടെ സ്വന്തം ശ്രമത്തില് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് 10-ാം ക്ലാസ് കഴിയുമ്പോൾ 12-ാം ക്ലാസ് കഴിയുമ്പോൾ അവര് നല്ല ഉന്നത നിലവാരത്തിലേക്ക് പോയിട്ട് അശ്രാന്ത പരിശ്രമം കൊണ്ട് വളരെ ഉയർന്ന തലങ്ങളിലേക്ക് വരുന്ന ധാരാളം ചെറുപ്പക്കാരെ ഇപ്പൊ കാണാനുണ്ട്. നല്ല കുടുംബത്തിൽപ്പെട്ടവർ ചെറു പാളം തെറ്റി പോകുന്നവരുണ്ട്. അപ്പം ആ ഒരു താല്പര്യം ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വന്നതന്നെ അവരുടെ സാമ്പത്തിക ക്ലേശങ്ങള് അവരുടെ മുമ്പിലുള്ള വെല്ലുവിളികള് അത് ധൈര്യപൂർവ്വം നേരിടണം എന്നുള്ളൊരു താല്പര്യത്തില് അവർക്ക് സൺഡേ സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു പ്രോത്സാഹനം അവരുടെ പട്ടിണിയിൽ നിന്നുണ്ടായ വെല്ലുവിളികള് ഇതെല്ലാം വെച്ചുണ്ട്. സോ യു ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ ഇൻ വിച്ച് ദ ചലഞ്ചസ് വിൽ ബി ഐഡന്റിഫൈഡ് പ്രോപ്പർലി സോ ദാറ്റ് ദ വർത്തി തിങ്സ് ഇൻ ദ സ്പിരിച്വൽ ദ ഡൈനാമിക് ആസ്പെക്ട്സ് ഓഫ് ദ സോഷ്യൽ ലൈഫ്. ഈ ലോകത്തിലെ സാമ്പത്തിക ക്രൈസിസിനെ കുറിച്ചുള്ള വെല്ലുവിളികൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് വാലേറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി ആർജിച്ച അനുഗ്രഹമായിട്ടുള്ള ഒരു തലത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടം കർത്താവിന്റെ ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞ് നമ്മൾ ആവേശത്തോടെ ചെലവഴിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, ദൈവത്തിന്റെ സമാധാനം നമുക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കും. അത് ഷെയർ ചെയ്യാനൊക്കെ കണ്ടുമുട്ടുന്നവരോട് ടെലിഫോണിൽ സംസാരിക്കുമ്പോഴൊക്കെ അതിന്റെ ഇപ്പം നമ്മൾ എന്ന് മാത്രം ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർ തന്നെ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന 100 കണക്കിന് ആളുകൾ കാണും. നമുക്ക് എന്താ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്? ഒരാൾക്കുള്ള ഒരു വേദന പറയാനായിട്ട് നമ്മൾ ആരിലും ബന്ധത്തില് ഒരു കോൺഫിഡൻസ് ഒരു കാര്യം പറയാനുള്ള ഒരു 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 റാപ്പോ നമ്മൾ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. അതുണ്ടാവുകയാണെങ്കിൽ എന്തൊരു വ്യത്യാസമായിരിക്കും. ഈ 1500 പേര് എങ്കിലും ഈ പ്രയർ മീറ്റിംഗിൽ കാണുമെന്ന് ഞാൻ മനസ്സിലാക്കണം. അവര് തമ്മില് എനിക്കൊരു 3 പേരോട് എന്റെ ദുഃഖങ്ങൾ പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ 3 പേരുടെ ദുഃഖങ്ങൾ കേൾക്കാൻ എനിക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൊച്ചു പ്രാർത്ഥനയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ അവതരിപ്പിച്ച് അറിയാമേ അല്ലെങ്കിൽ കളിയാച്ച ഞാൻ അതോ പ്രാർത്ഥന ഓർത്തോളാം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ആശ്വാസം കണ്ടെത്താണ്. സുവിശേഷം എന്ന് പറയുന്നത് വേദവസ്തുത്തിലെ ഒരു പോർഷൻ കോട്ടിയെന്ന് മാത്രമാണ്. അപ്പം കമ്മ്യൂണിക്കേഷൻ ഷെയറിങ് നമ്മൾ സമയം ചെലവഴിക്കുന്നത് നമ്മൾ ഫിൽത്തി ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളിൽ പറഞ്ഞ് ഷെയർ ചെയ്തിട്ട് ഒത്തിരി അസ്വസ്ഥതയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ മലങ്കരസഭയെ വളരെ തേജോവധം ചെയ്യുന്ന ധാരാളം കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് പറയുമ്പോൾ നമുക്ക് വലിയ ദുഃഖമാണ്. പക്ഷെ തിരുവചനത്തിൽ നിന്ന് ഈ സുവിശേഷത്തിന്റെ മാതൃകയോ സഭ ക്രമീകരിക്കുന്ന ആരാധനയുടെ സകുമാരിയോ അതിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിന്റെ കരുതലിന്റെ സമാധാനത്തിന്റെ ആശ്വാസത്തിന്റെ പ്രത്യാശയുടെ ഘടകങ്ങളുമൊക്കെ വേർതിരിച്ചു. അതുപോലെ തന്നെ സുവിശേഷത്തിന്റെ നൈർമല്യം അത് പല സ്റ്റേജസ് ഉണ്ട്. നിർമ്മല സുവിശേഷം പറയുന്നുണ്ട് സുവിശേഷത്തിന്റെ കണ്ടന്റ് പല രീതിയിൽ നമ്മുടെ ലൈഫ് സിറ്റുവേഷനിലെ ചലഞ്ചസുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. അതും കൂടെ തീവ്രമായിട്ട് കാത്തു സൂക്ഷിക്കാനായിട്ട് ഒരു കൃപ നമ്മൾ ആർജിക്കുകയാണെങ്കിൽ വളരെ അനുഗ്രഹമായിരിക്കും. നിങ്ങൾ ഈ സമയത്ത് വളരെ സജീവമായിട്ട് ഈ ബുധനാഴ്ച ദിവസം താല്പര്യപൂർവ്വം ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിൽ അനല്പമായ സന്തോഷമുണ്ട്. അത് നിങ്ങളെ ശ്ലാഘിക്കുകയാണ്, നിങ്ങളോടൊപ്പം ദൈവത്തിന് സ്തോത്രം പാടുകയാണ്. പക്ഷേ ഇത് പല മടങ്ങ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ വിഭവങ്ങൾ അനുഭവങ്ങൾ അതിൽ ആനന്ദിക്കാൻ സാധിക്കും, ദൈവത്തിന് സ്തോത്രം പാടാൻ സാധിക്കും, ദൈവകൃപയിൽ ശരണപ്പെടാൻ സാധിക്കും. ഇത് മാത്രം അറിയിക്കുകയാണ്. ഇതിലേക്ക് തന്നെ ക്ഷണിച്ചതിൽ ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നിങ്ങളെ പങ്കെടുക്കുന്നവരോടുള്ള കടപ്പാട് ഞാൻ രേഖപ്പെടുത്തുന്നു. എളിയ എന്നെയും നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കണമെന്ന് പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ദൈവം ഏവരെയും
അഭിനന്ദ തിരുമേനി. സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, സാധാരണ നമ്മുടെ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് പ്രിയപ്പെട്ട ഐസക്കച്ചനാണ്. അതിനുശേഷം അഭിനന്ദ ഭദ്രാശ്രമ അത്രാപുരത്ത് കൊണ്ടാണ്. ഐസക്കച്ചൻ ഇങ്ങനെ ഏറുശ്രമിലേക്ക് ഒരു യാത്രയിലാണ്, അതുകൊണ്ട് അച്ഛന്റെ സാന്നിധ്യം ഇവിടെ ഇല്ല. അഭിനന്ദ തിരുമനസ്സുകൊണ്ട് ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അരമനയിലെ ഉപയോഗിക്കുന്ന ഫോണ് ടെക്നിക്കലായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. തിരുമേനിക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അത് പറയുമ്പോഴത് കേൾക്കുന്നില്ല. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്, അവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ അഭിനന്ദ തിരുമനസ്സൻ എന്നെ ചുമതലപ്പെടുത്തിയ അനുസരിച്ച് ഇന്ന് നമുക്ക് നല്ല ദൈവവചനം സംസാരിച്ച് നമ്മളെ ധന്യമാക്കിയ അഭിനന്ദ കൂറൽ തിരുമേനിയോടുള്ള സ്നേഹം അറിയിക്കുക. തിരുമേനി പ്രസംഗം തുടങ്ങിയ അവസരത്തിൽ പുനരുദ്ധാരണത്തിന് ശേഷം നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാർ ഒരുമിച്ച് ഒരു മുറിയിൽ കൂടിയിരിക്കുന്ന അവസരത്തിൽ, ഭയന്നിരിക്കുന്ന അവസരത്തിൽ, അവർ മധ്യത്തിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സമാധാനം കൊടുക്കുന്ന സന്തോഷത്തെ ചുവടുവെച്ചുകൊണ്ടാണ് തിരുമനസ്സുകൊണ്ട് സംസാരിച്ചത്. ഒരുപക്ഷെ 10-12 പേര് ഒരുമിച്ച് കൂടിയിരുന്ന് അവരിങ്ങനെ ഭയത്തിലും പ്രയാസത്തിലും ഇരുന്നപ്പോൾ ക്രിസ്തുവിന്റെ സാന്നിധ്യം, സമാധാനത്തിന്റെ സന്ദേശം അവർക്കുണ്ടായത് വാക്യാതീതമായ മാനസിക പ്രതീക്ഷയിലേക്ക്. ഞാനിനെ ഓർക്കാം, ഞങ്ങൾ 10-15 പേര് ഈ ഒരു സെന്റ് തോമസ് പള്ളിയുടെ ലോബിയിൽ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ, അപ്പൊ ഇന്ന് കൂടുതൽ സമനസ് കൊണ്ട് ഇതിനകത്ത് കയറി വന്നപ്പോൾ ശിഷ്യന്മാർക്കുണ്ട് അതേ സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടായത്. തീർച്ചയായിട്ടും തിരുമേനിയുടെ വാക്കുകൾ കേൾക്കുക എന്നുള്ളത് പോലെ തന്നെ തിരുമേനിയെ കാണുക എന്നുള്ളൊരു സന്തോഷം കൂടെ ഞങ്ങൾക്കുള്ളിലുണ്ടായിരുന്നു. അത് വെറുതെ വാക്കുകൾ കൊണ്ട് തിരുമേനിയെ സന്തോഷിപ്പിക്കാൻ പറയുന്നതല്ല, ഞങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം തിരുമേനിയുടെ മുമ്പാകെ അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ, സന്തോഷം അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് തിരുമേനി പകർന്നു തന്ന ചിന്തകളൊക്കെ വളരെ ചലഞ്ചബിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, വളരെ കാലിക പ്രസക്തിയുള്ളതും എക്കാലവും വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കുകയും വീക്ഷിക്കുകയും നമ്മുടെ ഭവനങ്ങളിലൊക്കെ നിരന്തരം ചിന്തിക്കേണ്ട, നമ്മുടെ തലമുറകളെ കൂടുതൽ ആത്മീയമായി പരിപോഷിക്കപ്പെട്ടക്കവണ്ണം ഉയർത്തേണ്ട, നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉയർത്തേണ്ട ചോദ്യങ്ങളാണ് തിരുമേനി ചോദിച്ചതൊക്കെ. സമാധാനം, അത് സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് നൽകുക എന്നുള്ളത് കർത്താവിന്റെ ചുമതലയാണ്. എന്നാൽ അത് സ്വീകരിക്കുക എന്നുള്ളത് അത് സ്വീകരിക്കുന്നവരുടെ ഒരു മാനസിക നിലവാരം. അതുകൊണ്ടാണല്ലോ കർത്താവ് ശിഷ്യന്മാരെ കമ്മീഷനിങ് വേണ്ടി ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അയച്ചപ്പോൾ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെന്നാൽ നിങ്ങൾ സമാധാനം അവരുടെ മേലെ ആശ്വസിപ്പിൻ, അവിടെ ഒരു സമാധാന ബോധം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരുടെ മേൽ വസിക്കും, അതല്ലെങ്കിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോകും. അപ്പൊ ഏത് സംഘം അങ്ങനെയാണല്ലോ, ഈ ഒരു കാര്യം വിക്ഷേപിക്കുമ്പോൾ അത് റിസീവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ദൗത്യം പൂർണ്ണകരമായി തീരത്തുള്ളൂ. അപ്പൊ ഈ സമാധാനം എന്ന് പറഞ്ഞ അങ്ങനത്തെ സംഗതിയാണ്, അല്ലാതെ ചുമ്മാ കിട്ടുന്നതല്ല. അത് ശരിക്കും ദ പീസ് എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ഇസ് ദ പീസ്, ക്രിസ്തു സമാധാനം എന്ന് പറയുന്നത്. അപ്പം സമാധാനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, ദ മീനിങ് ഓഫ് മീനിങ് എന്ന് പറയുന്നത് റിസീവ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. യാതൊരു സംശയവും ഇല്ല. ഒരാൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അയാളിൽ സമാധാനം ഉണ്ടാകുന്നു. ഈ ലോകം സമാധാനമില്ലെങ്കിൽ ക്രിസ്തുവിന്റെ അഭാവം എന്നേ പറയാനൊക്കെ പോകുന്നു. ഏതൊരു മതത്തിലാണെങ്കിലും ഏതൊരു ജാതിയിലാണെങ്കിലും അവിടെയൊക്കെ വൈരാഗ്യങ്ങളുടെയും ഒക്കെ പ്രതിഫലനമാണ്. പക്ഷേ ലോകത്തിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു സത്യമായി ഇറങ്ങി വന്നത് ക്രിസ്തു മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വൈരാഗ്യങ്ങളുടെ ഒക്കെ കഥകളാണ് പഠിക്കുന്നത്. പക്ഷെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ചേർത്ത് പിടിക്കലിന്റെയും ഒക്കെ അനുഭവം കൊണ്ട് കടന്നു വന്ന ഒറ്റ ഒരാൾ ക്രിസ്തു ഉള്ളു. എന്ന് ആ ഒരു സത്യം ഈ ഭൂമിയിൽ നിന്ന് ബാനിഷി തുടച്ചു നീക്കപ്പെടുന്നു, അതുകൊണ്ട് ലോകം അവസാനിക്കും. പിന്നെ വൈരാഗ്യങ്ങളുടെ ലോകമാവുന്നത് ക്രിസ്തുവാണ് സമാധാനം. അപ്പൊ ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് സമാധാനം സ്വീകരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. അതുകൊണ്ട് തീർച്ചയായിട്ടും തിരുമേനിയുടെ സാന്നിധ്യവും തിരുവയുടെ വാക്കുകളും നമുക്ക് വലിയൊരു ആന്തരിക ഒരു പ്രതീക്ഷ പ്രേരണ തന്നെയാണ് നമുക്ക് ഈ ഒരു ചിന്തയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ തിരക്കിന്റെ അനുഭവത്തിലും അല്പസമയം നമ്മുടെ അപേക്ഷ അനുസരിച്ച് കടന്നു പോരാൻ തിരുമേനി കാണിച്ച നമുക്കറിയാം ഭദ്രാസനത്തിലെ ഏറ്റവും സീനിയർ മെത്രാപോലിത്തയാണ്. പക്ഷെ ആ മഹിത്വവും മഹിമയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ചില നമുക്ക് വേണ്ടി വളരെ സാധാരണ രീതിയിൽ എന്നതിനേക്കാൾ ഉപരിയായി കൂടുതൽ ആഴമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ആശയങ്ങളൊക്കെ പകർന്നു നമ്മളെ അനുഗ്രഹിച്ച അഭിനന്ദ തിരുമനസിനോട് ഒരിക്കൽ കൂടി ഇതിനുള്ള സ്നേഹവും നന്ദിയും ഒക്കെ ഭദ്രാസനം മെത്രാപോലിത്ത അഭിനന്ദ ഈവാനസിനുമേടെ നാമധേയത്തിലും എല്ലാ വൈദികരുടെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രത്യേകിച്ച് ഇവിടെ 5-6, 10-15 പേരെ ഉള്ളെങ്കിലും ധാരാളം ആളുകൾ ഇതിന്റെ പുറത്ത് നിന്ന് അമേരിക്കയുടെയും കാനഡയൊക്കെ വിവിധ ഭാഗത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരുള്ള സ്നേഹം നന്ദി തിരുമനസിനോട് ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തന്നിട്ടുള്ള പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുകയാണ്. സർജറിക്ക് വേണ്ടി ഒരുങ്ങുന്ന സുജ, സൂസൻ, ജോൺ, സാറാമ, സുനിൽ, ക്യാൻസറിന്റെ ചികിത്സ നടക്കുന്ന ലൊറൈൻ, ലീലാമ ജോൺ, അജി ഡാനിയൽ, ഏലിയാമ, ബിജു, ജോർജി ജോർജ്, ഷാജി, സൂസി, ജിമ്മി, ആലിസ് ജോസഫ്, പീറ്റർ കെ തോമസ്, ലളിത, സാറാമ, ജോയൽ ജോയൽ മാത്യു, സജി ആൻഡ് റോഹാൻ, ഒരു ബീന, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ തിരി പറയാനുണ്ടാകും. ഒരു നിമിഷം നമ്മുടെ ശിരസുകളുടെ ദൈവവാസം നിർവഹിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ഈ പുനരുത്ഥാനത്തിന്റെ സന്തോഷകരമായ ദിനങ്ങളിൽ കൂടി ഞങ്ങൾ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർ കേട്ട സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നല്ല വാക്കുകൾ ഈ ദിനവും അവിടുത്തെ അഭിഷേകത്തിന്റെ അതരങ്ങളിൽ കൂടി കേൾക്കുവാനും അത് ശക്തി പ്രാപിക്കാനും ഞങ്ങൾക്ക് തന്ന കൃപയും അവസരത്തെ നന്ദി നിറഞ്ഞ കൃത്യോടെ സ്തുതിക്കുന്നു. തമ്പുരാനെ, അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. എമൗസിലേക്കുള്ള യാത്രയിൽ രണ്ട് ശിഷ്യന്മാര് അവർക്കൊപ്പം നടക്കുന്ന അങ്ങയെ തിരിച്ചറിയാതിരുന്നിട്ടും അവസാനം അങ്ങ് വാഴ്ത്തിക്കൊടുത്ത അപ്പം നുറുക്കി അവരുടെ അഭരങ്ങളിൽ സ്പർശിച്ചപ്പോൾ അവരെ കണ്ണു തുറന്നതുപോലെ ഞങ്ങൾക്കൊപ്പം നടക്കുന്ന അങ്ങയെ കാണുവാൻ ഞങ്ങളുടെ ആന്തരിക കണ്ണുകളെ തുറന്നു പ്രകാശിപ്പിക്കണമേ. ആ സാന്നിധ്യം ജീവിതത്തിന്റെ ഏത് പ്രതിഭങ്ങളെയും അതിജീവിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രേരക ശക്തിയായി ഞങ്ങൾ അനുനിമിഷം നയിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങൾ അനേകരുടെ പേരുകൾ ഓർത്തു, ഞങ്ങളുടെ മനസ്സിൽ അനേകരുണ്ട്, അവരേക്ക് തിരുവോപാസമർപ്പിക്കുന്നു. ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. ഈ നിമിഷം വരെയും അവർ കടന്നു പോകുന്നത് അങ്ങ് ഒരുക്കിയ പ്രത്യാശയാലും അങ്ങ് ഒരുക്കിയ സൗഖ്യത്താലും കരുണയാലുമാകുന്നു. തുറന്നും ആ കരുണ അങ്ങയിൽ കണ്ടെത്തുവാൻ സഹായിക്കണമേ. ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരിലും ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവഹിക്കണമേ. പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ കടന്നു പോകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അത് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. ഉറ്റൂരു വേർപെട്ട് ദുഃഖാനുഭവിക്കുന്ന അടയേക കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ളമായ നഷ്ടം, അങ്ങയുടെ സാന്നിധ്യം ആ നഷ്ടത്തെയൊക്കെ മറന്ന് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും തലത്തിൽ അവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും അവിടുന്ന് വാഴ്ത്തുകയും പ്രത്യേകിച്ച് മദ്യവും മയക്കുമരുന്നും ഒക്കെ മൂലം പല കുഞ്ഞുങ്ങളും നശിച്ചു പോകുന്ന അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവമേ അവരുടെ മനസ്സിനെയൊക്കെ പിന്തിരിപ്പിച്ചുകൊണ്ട് ദൈവികമായ നന്മയിൽ വളരുവാനും ചലിക്കുവാനും ആവശ്യമായിരിക്കും തിരിച്ചറിവർക്ക് പ്രദാനം ചെയ്യണമേ. കുടുംബജീവൻ നയിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമചിത്വതയുടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ആവശ്യമായിരിക്കും തിരിച്ചറിവ് പക്വതയെ അവർക്ക് പ്രദാനം ചെയ്യണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകം കരങ്ങൾ സമർപ്പിക്കുന്നു. ഇവിടെയും നാട്ടിലുമായിരിക്കും നല്ല മാതാപിതാക്കളോട് ബലപ്പെടുത്തണമേ. പ്രത്യേകം തനിയെ കഴിയുന്ന മാതാപിതാക്കളെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയെ കരങ്ങൾ സമർപ്പിക്കുന്നു. നടത്തണമേ സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാബാതിരിമേനിയും എല്ലാ തിരുമേനിമാരെയും പ്രത്യേകിച്ച് ദൈവമേ ഈ പ്രഭാതത്തില് ഞങ്ങൾക്കൊപ്പം ഇരിക്കുവാൻ തക്കവണ് അനുവദിച്ച് അഭിയുന്ന കുർലോസ് തിരുമേനിയും ഞങ്ങളെ നയിക്കുന്ന അഭിയുന്ന ഈ വനസിരുമേനിയും എല്ലാ പിതാക്കന്മാരെയും നിങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടെ നടത്തണമേ. ഏൽപ്പിച്ച ചുമതലകളൊക്കെ ശ്രദ്ധയോടെ പരിപാലിക്കാൻ ആവശ്യമായിരിക്കുന്ന വെളിച്ചവും വെട്ടവും സംഘടനാ വാടവും ദിശാബോധവും ഒക്കെ കൊടുത്ത് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മീക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ പ്രവർത്തിക്കുന്നവരെയും സേവനം ചെയ്യുന്നവരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഓർക്കുന്നു. തീവ്രവാദം മൂലവും സാംക്രമിക രോഗം മൂലം ഒക്കെ പീഡിപ്പിക്കപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടമേ അവിടുന്ന് വാഴ്ത്തണമേ സംബന്ധിക്കുന്നവരെ നടത്തണമേ. ഓരോ പ്രാവശ്യവും ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുമ്പോഴും ആത്മീകമായി ഉണരുവാനും ഉയരുവാനും ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. അനുതാപബോധത്തോടെ ജീവിക്കുവാനും അതിൽ കൂടി ഞങ്ങളുടെ ഹൃദയവും മനസ്സൊക്കെ ശുദ്ധീകരിക്കപ്പെടുവാൻ സഹായിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരും തിരൂപ സമർപ്പിക്കുന്നു. അപ്പം പിതാക്കന്മാരെയും കരങ്ങൾ സമർപ്പിക്കുന്നു. രോഗികളായിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗീയ ഉർഷമിലാശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാൾ സ്തുതിയുത്തോത്ത് അർപ്പിക്കുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധോത്സവാസ്യങ്ങളെല്ലോടും പരിശുദ്ധാസഭയോടും അതിനെ നടത്തി നൽകുന്ന പരിശുദ്ധ പിതാവിനോടും എല്ലാ പിതാക്കന്മാരോടും പുരോഹിതന്മാരോടും വിശ്വാസികളോടും ഭവനങ്ങളോടും ഭവനവാസികളോടും ഈ മദ്രാസനത്തോടും അതിനെ നടത്തി നൽകുന്ന പിതാവിനോടും എല്ലാ വൈദികരോടും വിശ്വാസികളോടും ഈ രാജ്യത്തോടും ഞങ്ങളുടെ മാതൃരാജ്യമായ ഭാരതത്തോടും നിന്റെ സൃഷ്ടി മുഴുവനായ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും.
ധന്യമാർന്ന സുസ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ദൈവവചനം പകർന്ന് നമ്മൾ അനുഗ്രഹിച്ച അപ്പീന തിരുമനസ്സിനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി ഭദ്രാശ്രമത്തിന്റെ പേരിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന അപ്പീന്നിയ ഭദ്രാശ്രമ മെത്രാപ്പോലീത്ത വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേക തന്നിയ വി സി വർഗീസച്ചൻ, മാമനച്ചൻ, അതുപോലെ തന്നെ തമ്പാൻ വർഗീസച്ചൻ, വന്നിയ സക്കറി അറമ്പാസൻ എല്ലാവരോടുമുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പള്ളിയുടെ അങ്കണത്തിൽ കൂടിയിരുന്ന് വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങൾ സമർപ്പിക്കുകയും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച മറിയാമ്മ ആന്റി, അതോടൊപ്പം തന്നെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലകളിൽ പ്രിയപ്പെട്ട മനോജ്, അല്പമേ അധികമായ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.